കാലാകാശ ുംരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിട്ടവനെ ഞങ്ങൾ ഉപകരണം ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ഭഗവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിട്ടവനെ ഞങ്ങൾ ഉപകരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവന് നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിട്ടവനെ ഞങ്ങൾ ഉപകരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ ഉപകരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങൾ ഉപകരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ നമസ്കാരം ശുശ്രൂഷം കേൾക്കുന്നു ഞങ്ങൾ ഉപകരണം ചെയ്യണമേ. ദൈവമേദന കുസ്തുതി, ശിഷ്ടാവേദന കുസ്തുതി, പാപികളായതിന്റെ അടിയാരോട് കരുണയെ നമിച്ച് രാജാവേന്ന് കുസ്തുതി പാർക്കുമോ. സ്വസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിലനിരുന്നാം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദുരോക്ഷ സ്രോതിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ഇതിന്റെ ദുഷ്ടം ഞങ്ങളെ രക്ഷിക്കണമേ. സമാധാനം നമ്മുടെ കർത്താവ് എന്നോട് കൂടെ നീശുകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. അനുദരസ്ഥലമായ നമ്മുടെ കർത്താവായി സ്മിശയെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളതിനോർത്തുമേതുമ്പ്രാന്റെയെന്ന് പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മനസ്സുമയത്തുണ്ടെന്ന് ബ്രാഹ്മണ നിർദ്ദേശിച്ചൊരണമേയാമേ. പറിക്കുമോർ ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ശ്രദ്ധിച്ചതാവേ. അനുഗ്രഹീതമായ സായം സന്ധിക്കുക എന്നോടെ സ്തോത്രം. എന്റെ കൃപയാൽ വീണ്ടും ഞങ്ങളെ കൂട്ടിച്ചേർത്തു കർത്താവേ. തിരുവചനത്തിനായിട്ടും ഞങ്ങൾക്ക് നൽകിയ വലിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എന്റെ കൃപാസഹായങ്ങൾ ഞങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കണം. വിട്ടുപിരിയാത്ത സ്നേഹമായി നീ ഞങ്ങളെ വഴി നടത്തണം. ദൈവകരുണയിൽ കർത്താവിന്റെ സംരക്ഷണത്തിൽ ഞങ്ങളായിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. മാളിക മുറിയിൽ ശിഷ്യന്മാരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുന്നത് പോലെ പെന്തക്കോസ്തയുടെ വലിയ അനുഭവത്തിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തുമെന്നും അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം നൽകുമെന്നും ഞങ്ങളോട് കൽപ്പിച്ചതിന്റെ പ്രകാരം അടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ജ്വലനം ഞങ്ങൾ സംഭവിക്കുകയാണ്. കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ യഥാർത്ഥമായി നിന്നുള്ള ശക്തിയെ പുതുക്കുന്ന ദിവസങ്ങളായിട്ട് തീരാണ്. യഹോവയെ കാത്തിരിക്കുന്നവന് ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ചു കയറും. അവർ ക്ഷീണിച്ചു പോകാതെ നടക്കുകയും തളർന്നു പോകാതെ ഓടുകയും ചെയ്യുമെന്ന് യോജനത്തിൽ ഇസയ്യാവിലൂടെ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നതിന്റെ പ്രകാരം ഞങ്ങളുടെ അലസതയും മന്ദതയും ഉദാസീനതയും ആധ്യാത്മികമായിരിക്കുന്ന മരവിപ്പുമെല്ലാം നീക്കി പരിശുദ്ധാത്മാവ് അഗ്നിമാവുകളുടെ രൂപത്തിൽ ഇറങ്ങിയവരെ പ്രോജ്വലിപ്പിച്ചതുപോലെ എന്റെ ചൂട് ഞങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങാനുണ്ട്. ദൈവകൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഞങ്ങൾ ആത്മീയ ചൂടും എരിവുമുള്ളവരായി തീരണം. തീക്ഷ്ണതയുള്ളവരായി ഞങ്ങളെ മാറ്റണം. എല്ലാ സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും വാഴ്ത്തി വിശദീകരിക്കണം. അഖില മലങ്കര സഭാതലത്തിൽ നടക്കുന്നതും ഭദ്രാസന തലത്തിൽ നടക്കുന്നതും റീജിയണൽ ലെവലിൽ നടക്കുന്നതും ഓരോ ഇടവകയിൽ വളരെ ശ്രേഷ്ഠമായി നടക്കുന്നതുമായ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുകയാണെന്നേ. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. ഞങ്ങൾ സന്തോഷത്തോടെ നന്ദിയോടെ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവും സഹായിക്കുമെന്നേ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ തന്നെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അതിൽ അനുഗ്രഹീതരെ, നമ്മൾ അന്നാമയും പാസ്റ്ററും എന്ന പുസ്തകത്തിന്റെ ഈ ഒരു ടെന്യൂറിൽ നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന അവസാന അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വിശുദ്ധ ത്രിത്വം, വേദാനുസ്മരണമോ, ഹോളി ട്രിനിറ്റി എന്നുള്ള വിഷയത്തെ പറ്റിയാണ് ഈ എട്ടാമത്തെ അധ്യായത്തിലെ പരാമർശനം. നമുക്ക് വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ, പ്രത്യേകിച്ച് അമേരിക്കയിലും കാനഡയിലും ഒക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നതായ ഒരു പ്രശ്നമാണ് ദൈവത്തിന്റെ ത്രിത്വ ദൈവം എന്നുള്ള ഒരു ആ ഒരു യാഥാർത്ഥ്യത്തെ പലപ്പോഴും വിശദീകരിക്കുവാനൊക്കെ വേണ്ട നമുക്ക് അനേക അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ ആവശ്യമുണ്ടാകാറുണ്ട്. അത് ഏറ്റവും പ്രധാനമായിട്ട് ജെഹോവാസ് വിറ്റ്നസ് അല്ലെങ്കിൽ റസൽ മതക്കാർ നമ്മളോട് വന്ന പാംലറ്റും ട്രാക്സും ഒക്കെ നമ്മളുടെ വീട്ടിലിടുകയും നമ്മുടെ വീട്ടിൽ കടന്നു വന്ന് നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും അവര് വളരെ തീഷ്ണതയോടെ അവരുടെ പ്രവർത്തനങ്ങളെ ഇങ്ങനെ വ്യാപിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ചിന്തിച്ചു പോകുന്ന, തെറ്റിദ്ധരിച്ചു പോകുന്ന ഒരു പ്രശ്നമാണ് ഈ മൂന്ന് അളത്വങ്ങൾ, ദൈവത്തിന്റെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള യാഥാർത്ഥ്യം എങ്ങനെ വിശദീകരിക്കണമെന്ന് പലപ്പോഴും നമുക്കറിയാതെ പോകുന്നുണ്ട്. അതിന് വളരെ മനോഹരമായി ഞാൻ ഈ തൃത്വം വിശുദ്ധ തൃത്വം വേദാനുസരണമോ എന്ന അച്ഛന്റെ ഈ പുസ്തകത്തിന്റെ ഈ അധ്യായത്തിലൂടെ കടന്നുപോയ സമയത്ത് എനിക്ക് തോന്നി വളരെ വേദപണ്ഡിതന്മാര് വ്യാഖ്യാനിക്കുന്നതിലും വളരെ സരസമായ രീതിയിൽ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അച്ഛൻ വേദവാക്യങ്ങൾ ക്രോഡീകരിച്ച് അത് ക്രമീകരിച്ചിട്ടുണ്ടെന്നുള്ളതിൽ ദൈവത്തെ പ്രത്യേകമായിട്ട് സ്തുതിക്കുന്നു. അത് പഠിക്കാൻ സാധിക്കുന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇതിൽ ഞാൻ ഇതെന്ന് തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആദ്യമായിട്ട് നമ്മൾ ഇവിടെ അമേരിക്കയിൽ, നോർത്ത് അമേരിക്കയിൽ താമസിക്കുമ്പോൾ എന്താണ് ഈ യഹോവാസ് വിറ്റ്നസ് എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. അതൊന്ന് ബ്രീഫായിട്ട് നമുക്ക് അതിനെപ്പറ്റി ഒരു വിശദീകരണം ഒന്ന് ലഭ്യമായതിനു ശേഷം നമ്മളുടെ പാഠത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിനെപ്പറ്റി ഒരു ചിന്ത നമുക്കുണ്ടാകാൻ വേണ്ടി മാത്രം, എങ്ങനെയാണ് അവരുടെ ഉത്ഭവം, എന്താണ് അവരുടെ പ്രധാന ചിന്ത എന്നുള്ളത് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് നമുക്ക് പാഠഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ഞാൻ വേറെ എങ്ങൊന്നുമല്ല, വിക്കിപീഡിയയിൽ നിന്ന് തന്നെയാണ് ഹിസ്റ്ററി ഓഫ് ജെഹോവാസ് വിറ്റ്നസ് എന്നുള്ള ഹെഡിങ്ങിൽ വിക്കിപീഡിയയിലുള്ള കാര്യം രണ്ട് പാരഗ്രാഫ് ഒന്ന് വായിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി. ജെഹോവാസ് വിറ്റ്നസ്സസ് ഹാഡ് ഇറ്റ്സ് ഒറിജിൻ ഇൻ ദ ബൈബിൾ സ്റ്റുഡന്റ് മൂവ്മെന്റ് വിച്ച് ഡെവലപ്ഡ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇൻ ദ 1870s among followers of Christian restorationist minister Charles Chase Russell. അപ്പോൾ ചാൾസ് ചേസ് റസ്സലാണ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ റസ്സൽ മതം എന്ന് ആദ്യമേ ഒന്ന് ഓർപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ബൈബിൾ സ്റ്റുഡന്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഡെവലപ്ഡ് ഫോമാണ് ജെഹോവാസ് വിറ്റ്നസ്സസ് എന്ന് പറയുന്നത്. ബൈബിൾ സ്റ്റുഡന്റ് മിഷണറീസ് വെയർ സെന്റ് ടു ഇംഗ്ലണ്ട് ഇൻ 1881. അപ്പൊ തുടക്കം 1870s ആയപ്പോ ഇംഗ്ലണ്ടിലേക്ക് അയക്കപ്പെടുന്നു. ആൻഡ് ദ ഫസ്റ്റ് ഓവർസീസ് ബ്രാഞ്ച് വാസ് ഓപ്പൺ ഇൻ ലണ്ടൻ ഇൻ 1900. 1900 ലണ്ടനിൽ ആദ്യത്തെ അവരുടെ ശാഖ ഓവർസീസ് ബ്രാഞ്ചായിട്ട് അമേരിക്കയ്ക്ക് പുറത്ത് തുടങ്ങുകയാണ്. ദ ഗ്രൂപ്പ് ടുക്ക് ഓൺ ദ നെയിം ഇന്റർനാഷണൽ ബൈബിൾ സ്റ്റുഡൻസ് അസോസിയേഷൻ ആൻഡ് ബൈ 1940 ഇറ്റ് വാസ് ഓൾസോ ആക്റ്റീവ് ഇൻ കാനഡ, ജർമ്മനി, ഓസ്ട്രേലിയ ആൻഡ് അതർ കൺട്രീസ്. ദ മൂവ്മെന്റ് സ്പ്ലിറ്റ് ഇൻ ടു സെവറൽ റൈവൽ ഓർഗനൈസേഷൻ ആഫ്റ്റർ റസ്സൽസ് ഡെത്ത് ഇൻ 1960. ചാൾസ് റസ്സൽ 1916 മരിച്ചതിന് ശേഷം അത് പല ഗ്രൂപ്പായിട്ട് മാറി. അതിനകത്ത് ഒരു പ്രധാന ഗ്രൂപ്പാണ് ഇപ്പോഴുള്ളത്, വിത്ത് വൺ ലെഡ് ബൈ റസ്സൽ സക്സസർ ജോസഫ് ഫ്രാങ്ക്ലിൻ റൂത്ത്ഫോർഡ് റീറ്റെയിനിങ് കൺട്രോൾ ഓഫ് ബോത്ത് ഹിസ് മാഗസിൻ ദ വാച്ച് ടവർ ആൻഡ് ഹിസ് ലീഗൽ ആൻഡ് പബ്ലിഷിംഗ് കോർപ്പറേഷൻ ദ വാച്ച് ടവർ ബൈബിൾ ആൻഡ് ട്രാക്ക് സൊസൈറ്റി ഓഫ് പെൻസിൽവാനിയ. ഈ രണ്ട് പ്രസ്ഥാനങ്ങളുടെയും ചുമതല പിന്നീട് ജോസഫ് ഫ്രാങ്ക്ലിൻ റൂതർഫോർഡ് ഏറ്റെടുത്തു. തുടക്കം ചാൾസ് റസ്സലായിരുന്നുവെങ്കിലും ഇതിന്റെ ഒരു ഒരു പ്രധാന അടിസ്ഥാനം നല്ല രീതിയിലിട്ട് അത് ക്രമീകരിച്ചത് ജോസഫ് റൂത്ത്ഫോർഡ് ഫ്രാങ്ക്ലിൻ റൂത്ത്ഫോർഡ് ആയിരുന്നു എന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ്. വാച്ച് ടവർ എന്നുള്ളത് അതാണ് വീക്ഷാഗോപുരം എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിൽ, നമ്മൾ മലയാളിയാണെന്ന് അറിഞ്ഞാൽ മലയാളത്തിൽ വരെ ട്രാക്ക് ആ പുസ്തകം കൊണ്ട് തരുന്ന നിങ്ങൾക്കൊക്കെ അനുഭവം ഉള്ളതാണല്ലോ, അതിന് വിശദീകരണത്തിനൊന്നും ആവശ്യമില്ല. ദ വാച്ച് ടവർ ബൈബിൾ ആൻഡ് ട്രാക്ക് സൊസൈറ്റി ഓഫ് പെൻസിൽവാനിയ, ഈ രണ്ട് പ്രസ്ഥാനത്തെ അദ്ദേഹം ടുക്ക് ഓവർ ചെയ്യുകയും അതിന്റെ കൺട്രോൾ ഏറ്റെടുക്കുകയും ചെയ്യുക. അണ്ടർ റൂതർഫോർഡ് ഡയറക്ഷൻ ദ ഇന്റർനാഷണൽ ബൈബിൾ സ്റ്റുഡൻസ് അസോസിയേഷൻ ഇൻട്രൊഡ്യൂസ് സിഗ്നിഫിക്കന്റ് ഡോക്ട്രിനൽ ചേഞ്ചസ്. ദ ഗ്രൂപ്പ് ലോസ്റ്റ് മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ മെമ്പേഴ്സ് ബിറ്റ്വീൻ 1916 and 1928, but regrew rapidly from the mid-1930s with the introduction of new preaching methods. In 1931, the name Jehovah's Witness was adopted. In 1931, മാത്രമാണ് ജെഹോവാസ് വിറ്റ്നസ് എന്നുള്ള പേര് വരുന്നത്. ഇതിനു മുമ്പ് രണ്ട് നാമങ്ങളായിരുന്നു, ബൈബിൾ സ്റ്റുഡന്റ് മൂവ്മെന്റ് എന്നുള്ളതും പിന്നീട് ബൈബിൾ സ്റ്റുഡന്റ് അസോസിയേഷൻ എന്നുള്ളതും, അത് ഇന്റർനാഷണൽ ബൈബിൾ സ്റ്റുഡന്റ് അസോസിയേഷൻ എന്നുള്ളത്, അത് മാറിയിട്ട് മൂന്നാമത്തെ പേരാണ് ജെഹോവാസ് വിറ്റ്നസ് എന്ന് വരുന്നത്. ഫർദർ cutting ties with Russia's earlier followers. Substantial organizational changes continued as congregations and teaching programs worldwide came under the centralized control. അങ്ങനെയാണ് ഈ 1931 മുതൽ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവർ പ്രവർത്തിക്കാൻ തുടങ്ങി. ഫർദർ റിഫൈൻമെന്റ്സ് ഓഫ് ഇറ്റ് ഡോക്ട്രിൻസ് ലെഡ് ടു ദ പ്രൊഹിബിഷൻ ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് ബൈ മെമ്പേഴ്സ്. നിങ്ങൾക്കറിയാവുന്ന ഒരു രക്തം കൊടുക്കാനായിട്ട് സമ്മതിക്കത്തില്ല, മറ്റാരുടെ സ്വീകരിക്കത്തുമില്ല. അബാൻഡൺമെന്റ് ഓഫ് ദി ക്രോസ് ഇൻവേർഷൻ കുറിച്ച് അവർ ഉപയോഗിക്കാതെയായിരുന്നു. ആൻഡ് റിജക്ഷൻ ഓഫ് ക്രിസ്മസ് ആൻഡ് ബർത്ത്ഡേ സെലിബ്രേഷൻസ് and the view of the biblical Armageddon as a global war by God that will destroy the wicked and restore peace on earth. ഈ വെളിപാട് പുസ്തകത്തിൽ അർമഗദ്ദോൻ യുദ്ധം എന്ന് പറഞ്ഞിരിക്കുന്നത് പെന്തക്കോസ്തുകാർക്കും അതൊരു കുറച്ച് അവർ ആവാഹിച്ചിട്ടുണ്ട്. ഈ അർമഗദ്ദോൻ യുദ്ധം എന്നുള്ളത് കൃത്യമായി ചരിത്രത്തിൽ നടക്കാൻ പോകുന്ന ഒരു യുദ്ധമായിട്ട് അവരെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെയൊക്കെ സ്വാധീനം നമ്മുടെ ഇച്ചിരി യഹോവ സ്വിറ്റ്നസും ഇച്ചിരി പ്രൊട്ടസ്റ്റാന്റിസും ഒക്കെ ഉള്ള ആന്റിമാർക്കും ഒക്കെ പിടിവിട്ടിട്ടുണ്ടല്ലോ. ഇൻ 1945 ദ വാച്ച് ടവർ സൊസൈറ്റി വിച്ച് റസൽ ഹാഡ് ഫൗണ്ടഡ് ആസ് എ പബ്ലിഷിംഗ് ഹൗസ് അമെൻഡഡ് ഇറ്റ് ചാർട്ടർ ടു സ്റ്റേറ്റ് ദാറ്റ് ഇറ്റ് പർപ്പസസ് ഇൻക്ലൂഡഡ് പ്രീച്ചിങ് അബൌട്ട് ഗോഡ്സ് കിങ്ഡം. 1945 യഹോവയുടെ രാജ്യം ഗോഡ്സ് കിങ്ഡം എന്നുള്ളൊരു കൺസെപ്റ്റ് അത് പ്രസംഗിക്കാനായിട്ട് അവര് പ്രത്യേകം തീരുമാനമെടുക്കും. ആക്ടിംഗ് എസ് എ സെർവന്റ് ആൻഡ് ഗവേണിംഗ് ഏജൻസി ഓഫ് ജെഹോവാസ് വിറ്റ്നസ്സസ് ആൻഡ് സെൻഡിങ് ഔട്ട് മിഷനറീസ് ആൻഡ് ടീച്ചേഴ്സ് ഫോർ ദ പബ്ലിക് വർഷിപ്പ് ഓഫ് ഗോഡ് ആൻഡ് ജീസസ് ക്രൈസ്റ്റ്. അങ്ങനെയാണ് പബ്ലിക്കിൽ ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് 1945 അവര് തീരുമാനിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത്. ഈ ജോസഫ് റൂദർഫോർഡ് ഒരു ജഡ്ജ് ആയിരുന്നു. അദ്ദേഹത്തെ ജോസഫ് ജഡ്ജ് റൂദർഫോർഡ് എന്നും ഫ്രാങ്ക്ലിൻ റൂദർഫോർഡ് എന്നുള്ളതിന് പകരം ജഡ്ജ് റൂദർഫോർഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം വളരെ ശക്തനായ ഒരു നീതികർത്താവും കൂടി നീതിന്യായ അധ്യനവും കൂടി ആയിരുന്നതുകൊണ്ട് ഇത് പലയിടത്തും ബാൻ ചെയ്യപ്പെട്ടു. പ്രത്യേകിച്ച് കാനഡയില് ഫസ്റ്റ് വേൾഡ് വാറിലും ജർമ്മനിയിലും സോവിയറ്റ് യൂണിയനിലും പിന്നെ എഗെയിൻ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ഓസ്ട്രേലിയയിലും ഒക്കെ ഇത് ബാൻ ചെയ്യപ്പെട്ടു. മെമ്പേഴ്സ് ഓഫ് widespread persecution and mob violence in some of those countries and in the United States. He was like, ആ സമയത്ത് ഒരു പെർസിക്യൂഷൻ ടൈം ആയിരുന്നു ഈ വേൾഡ് വാറിന്റെ സമയത്ത് യഹോവാസ് വിറ്റ്നസ്സിന്. ദ റിലീജിയൻ ഇനിഷ്യേറ്റഡ് ഡസൻസ് ഓഫ് ഹൈ പ്രൊഫൈൽ ലീഗൽ ആക്ഷൻസ് ഇൻ ദ യു എസ് ആൻഡ് കാനഡ ബിറ്റ്വീൻ 1938 ആൻഡ് 1955 ടു എസ്റ്റാബ്ലിഷ് ദ റൈറ്റ് ഓഫ് മെമ്പേഴ്സ് ടു സെൽ ലിറ്ററേച്ചർ ഫ്രം ഡോർ ടു ഡോർ abstain from flag salute ceremonies and gain legal recognition as wartime conscientious objectives. എന്ന് പറഞ്ഞാൽ സൈന്യത്തിൽ ചേരാനായിട്ട് അവര് പോയില്ല. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും അവർ വിട്ടുനിൽക്കുകയും ഇദ്ദേഹം ഒരു ന്യായാധിപനായിരുന്നത് കൊണ്ട് ജോസഫ് റൂദർഫോർഡ് ഒരു ന്യായാധിപനായിരുന്നത് കൊണ്ട് ഈ ഡസൻസ് ഓഫ് ഹൈ പ്രൊഫൈൽ ലീഗൽ ആക്ഷൻസ് എങ്ങനെ എടുക്കുകയും അങ്ങനെ വിധി സമ്പാദിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. അങ്ങനെയാണ് ഇവര് ഡോർ ടു നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മുടെ പ്രൈവസിയിൽ ഇവര് വന്ന് കടന്നു കയറിയിട്ട് ആർക്കും ഒരു പരാതി ഇല്ലല്ലോ എന്നൊക്കെ. അതവരങ്ങനെ നേടിയെടുത്തതായ ഒരു അധികാരം കൂടിയാണ് എന്നുള്ളത് ഞാനൊരു ഒരു ഇൻട്രൊഡക്ഷൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ ഒന്ന് മനസ്സിലാകാൻ വേണ്ടി. ഇവര് ക്രിസ്തു ദൈവത്തെ അംഗീകരിക്കുന്നില്ല. ഇനി ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ പറയുന്നത് യഹോവ ദൈവത്തെ പേര് ചൊല്ലി വിളിക്കണം, യഹോവ എന്നാണ് അവന്റെ നാമം, ആ പേര് തന്നെ ചൊല്ലി വിളിക്കണം, വേറെ ഒരു പേരും പറഞ്ഞിട്ട് നമ്മൾ സുറിയാനി പറയുന്ന ആലോഹോ എന്നോ ഇംഗ്ലീഷിലുള്ള ഗോഡ് എന്നുള്ള നാമമോ ഒന്നുമല്ല അവന്റെ യഹോവ എന്നാണ് നാമം. ആ ഹീബ്രു നാമം തന്നെ ഉപയോഗിച്ച് അവനെ വിളിക്കണമെന്നുള്ളത് കൊണ്ടാണ് ജെഹോവ ഫിറ്റ്നസ് എന്ന് അവരറിയപ്പെടുകയും ചെയ്യുന്നത്. ഇത്രയും ഒരു സാഹചര്യം പശ്ചാത്തലം മനസ്സിലാക്കിയിട്ട് നമുക്ക് വേദഭാഗത്തേക്ക് കിടക്കാം, നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തേക്ക് കിടക്കാം. വിശുദ്ധ തൃത്വം വേദാനുസരണം, അതാണ് എട്ടാമത്തെ അന്നാമയും ഭാസ്വം എന്ന പുസ്തകത്തിലെ എട്ടാമത്തെ അധ്യായം. അന്നാമയുടെ ഭവനം, ഒരു അപരിചിതൻ വരുന്നു, കയ്യിൽ വേദപുസ്തകമുണ്ട്. അന്നാമ ഇരുന്നാട്ടെ, എവിടെ നിന്ന് വരുന്നു, ഉപദേശിയാണോ? ഉപദേശി പറയുക, എന്റെ വീട് അല്പം അകലെയാണ്, ദൈവവചനം സംസാരിക്കാമെന്ന് ആഗ്രഹിച്ചു വന്നതാണ്. അന്നാമ കൊള്ളാമല്ലോ, പറഞ്ഞാട്ടെ, കേൾക്കാൻ സന്തോഷമാണ്. ഉപദേശി. ദൈവവചനം ശരിയായി ചോദന ചെയ്ത് യഹോവയുടെ സാക്ഷികളാകേണ്ടതായ സത്യമാർഗമാണ് പറയുവാനുള്ളത്. അങ്ങനെല്ലാം പറഞ്ഞു സത്യമാർഗമാണ് അറിയേണ്ടത്. ഉപദേശി ഏത് സഭയിലാണ്? ഉപദേശി ഞങ്ങൾ യഹോവ സാക്ഷികളാണ് അന്നാമ എന്ന് പറഞ്ഞാൽ യഹോവ നിങ്ങളുടെ സാക്ഷികളാണെന്നാണോ അതോ നിങ്ങൾ യഹോവയുടെ സാക്ഷികളാണെന്നാണോ? ഉപദേശി ഞങ്ങൾ യഹോവയെ സാക്ഷിക്കുന്നവരാണ്. അന്നാമ ശരി കേൾക്കട്ടെ. ഉപദേശി അനേകം ദൈവങ്ങളുണ്ടെങ്കിലും സാക്ഷാൽ സത്യദൈവം യഹോവ എന്ന ദൈവം ഒരുവനേ ഉള്ളൂ, അതാണ് പറയുവാനുള്ളത്. അപ്പൊ ഇതുകൊണ്ട് ഇപ്പോ യഹോവാസ് വിറ്റ്നസ് ആയതിനകത്ത് നമ്മുടെ പെന്തക്കോസ്തിലെ ഉപദേശി അന്നാമ വിട്ടു. കാര്യം എന്നാന്ന് ചോദിച്ചാൽ പെന്തക്കോസ്തുകാര് ഈ ട്രിനിറ്റി എന്നുള്ള യാഥാർത്ഥ്യത്തെ അവർ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ തർക്കിക്കാനായിട്ട് വരുന്നത് പ്രധാനമായിട്ട് യഹോവാസ് വിറ്റ്നസ്സുകാരായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് യഹോവാസ് വിറ്റ്നസ്സിലെ ഉപദേശി ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതെന്നും കൂടി ഇത്രയും നാളെ പെന്തക്കോസ്ത് ഉപദേശിയെ മാത്രം കണ്ടുപരിചയിച്ച അന്നാമ്മയും പാസ്റ്ററിന്റെയും പഠിതാക്കൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കുകയും വേണം അതിന്റെ പശ്ചാത്തലം കൂടി. ഓക്കെ, അപ്പൊ അനേക ദൈവങ്ങളുണ്ടെങ്കിലും യഹോവ എന്ന ഏക ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അന്നാമ്മ ചോദിച്ചു വേറെയും ദൈവങ്ങളുണ്ടോ? ഉടനെ ഉപദേശി പറയും 1 കൊരിന്ത്യർ 8:4-5 വായിക്കാമോ? 1 കൊരിന്ത്യർ 8:4-5
നിത്യഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെ കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്ന് പറയുന്നുവല്ലോ.
പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ടെന്ന് പറയുന്നല്ലോ. ആ വാക്യത്തെ പിടിച്ചുകൊണ്ടാണ് ഉപദേശി പറയുന്നത് പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്ന് പറയുന്നുവല്ലോ. ബാക്കി
ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു.
ഓക്കെ, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്നും കാണുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അന്നാമ്മ മറുപടിയായിട്ട് പറയുക യോഹന്നാൻ 10:35 ഇവിടെ പല ദേവന്മാരും പല കർത്താക്കളും ഉണ്ടെന്ന് പറഞ്ഞപ്പോ പല ദൈവങ്ങൾ എന്ന ഒരു കൺസെപ്റ്റിലാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ദേവന്മാരെന്ന് പറഞ്ഞത് ദൈവങ്ങളെ തന്നെ ഉദ്ദേശിച്ചാണോ എന്നാണ് അന്നാമ്മ സ്പഷ്ടമാക്കാൻ ശ്രമിക്കുന്നത്. വലിയ പ്രസക്തമായ കാര്യമല്ലെങ്കിലും ഒന്ന് മനസ്സിലാക്കാനായിട്ട് വായിച്ചു യോഹന്നാൻ 10:35.
ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്ന് പറഞ്ഞുവെങ്കിൽ തിരുവഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ.
ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചിട്ടുള്ളവരെ ദേവന്മാർ, അതിനൊരു ഡെഫിനിഷൻ അന്നാമ കൊടുക്കുക. നിങ്ങൾ പറഞ്ഞ പോലെ ദൈവങ്ങൾ എന്നുള്ള ഒരു കൺസെപ്റ്റിലല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദേവന്മാരെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചവർ എന്നല്ലാതെ ദൈവങ്ങൾ എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്ന് ഒരു മറുവാദം അന്നാമ പറയുക. അതിന്റെ പ്രസക്തമായ കാര്യമൊന്നുമല്ല, ഒരു മറുവാദം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതിനെ ഉപദേശിച്ച് പറയുക പുറപ്പാട് 20:3 നമുക്കറിയാം, വായിക്കണമെന്നില്ല. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുതെന്ന് പറഞ്ഞിരിക്കുന്നതിൽ നിന്നും സാക്ഷാൽ യഹോവ എന്ന ദൈവമല്ലാതെ വേറെയും ദൈവങ്ങളുണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നു. അന്നമ്മ പറഞ്ഞു അക്കാലത്ത് നമുക്കറിയാമല്ലോ ഇതിന്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. ഞാനൊഴികെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുതെന്ന് പറയുന്നത് സൂര്യനെയും ചന്ദ്രനെയും മറ്റു വിഗ്രഹങ്ങളെയും എല്ലാം ദൈവമായി സങ്കല്പിച്ച് ആരാധിക്കുന്ന പതിവിൽ നിന്ന് മാറിയാണ്. അത് ഞാൻ മാത്രമേ ദൈവമായിട്ടുള്ളൂ എന്ന ദൈവം അത് കൊടുത്തത് എന്നുള്ളത് നമുക്കറിയാം. അന്ന് അന്നമ്മ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. അക്കാലത്ത് സൂര്യചന്ദ്രാദി ഗോളങ്ങളെയും വിഗ്രഹങ്ങളെയും മറ്റും ദൈവമായി സങ്കല്പിച്ച് ആരാധിക്കുന്ന പതിവുണ്ടായിരുന്നു. അതിനെ ഉദ്ദേശിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം ഒന്നേ ഉള്ളൂ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഉടനെ ഉപദേശി യഹോവ സാക്ഷിയായ ഉപദേശി പറയുക യഹോവയുടെ സ്ഥാനപ്പേരാണ് ദൈവം. ദൈവത്തിന്റെ സാക്ഷാൽ പേര് യഹോവ. ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം. യെശയ്യാവ് 42:8 ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം, അതാണ് വാക്യം. സങ്കീർത്തനം 83:18 83-ാം സങ്കീർത്തനം 83:18 സാംസ് അതിനകത്ത് പറയുന്നു അങ്ങനെ അവൻ യഹോവ എന്ന നാമമുള്ള നീ മാത്രം സർവഭൂമിക്കും നീ അത്യുന്നതനെന്നറിയും എന്നും കാണും. ഈ രണ്ട് വാക്യങ്ങൾ അവർ പ്രധാനമായിട്ടും യഹോവ ദൈവത്തിന്റെ പേര് സ്ഥാനപ്പേര് യഹോവ എന്നാണ്, അതുകൊണ്ട് യഹോവ എന്ന് മാത്രം അവൻ വിളിക്കപ്പെടണം എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത്. അപ്പൊ അന്നാമ്മ ചോദിച്ചു അതുകൊണ്ട് എന്താണ് ഉപദേശി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്? യഹോവ എന്ന ഒരു ദൈവമേ ഉള്ളൂവെന്നും പല ദൈവങ്ങൾ ഇല്ലെന്നുമാണ് പറയുന്നത്. ഉടനെ അന്നാമ്മ ചോദിച്ചു അതിന് വിപരീതമായിട്ട് ആര് വാദിക്കുന്നു? ഉടനെ ഉപദേശി പറയുക ആർക്കും ഈ സത്യത്തിന് വിപരീതം പറയാൻ സാധ്യമല്ല. പിന്നെ ചിലർ പറയുന്നുണ്ട് 3 ദൈവങ്ങളുണ്ടെന്നും അവർ 3 ഒന്നാണെന്നും മറ്റുമൊക്കെ. ഉടനെ അന്നാമ്മ മറുപടി പറഞ്ഞു ഓഹോ, ഇപ്പോഴാണല്ലോ പിടികിട്ടിയത്. നിങ്ങൾ ദൈവത്തിന്റെ തൃത്വത്തിൽ വിശ്വസിക്കുന്നില്ല, കൃത്വത്തിൽ രണ്ടാമനായ ക്രിസ്തുവിന്റെ ദൈവത്വത്തിലും വിശ്വസിക്കുന്നില്ല അല്ലേ? പ്രണയ ഉപദേശിച്ച് പറഞ്ഞു, ഇല്ല, അത് വേദവിപരീതമാണ്. ക്രിസ്തുവം എന്നൊരു വാക്കുപോലും വേദപുസ്തകത്തിൽ ഇല്ല, വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒന്നും ഞാൻ വിശ്വസിക്കുകയുമില്ല. ഇതിന്റെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബീങ് മാത്രമാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് എ ക്രിയേഷൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഒരു സൃഷ്ടി മാത്രമാണ്. ഹി ഈസ് ഓൺലി എ ഹ്യൂമൻ, ഹി ഈസ് നോട്ട് ഗോഡ് എന്നുള്ളതാണ് ഈ യഹോവാസ് വിറ്റ്നസ്സുകാരുടെ ചിന്ത. അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിക്കണം, ഇവരെ വീട്ടിൽ കയറ്റരുത്, ഇവരെ വീട്ടിൽ കയറ്റരുത്. ഇവരെ ക്രിസ്തുവിനെ ദൈവമല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളനാരാകുന്നു എന്ന യോഹനൻ സ്ലിഹ ചോദിച്ചേക്കുന്നു. അതുകൊണ്ട് ഒന്ന് യോഹനാനിൽ നമ്മൾ വായിക്കുന്നു, നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും യേശു ക്രിസ്തുവിനെ ദൈവമല്ല എന്ന് നിഷേധിക്കുന്ന ഇവരെ ഭവനത്തിൽ കയറ്റാനായിട്ട് പാടില്ല. അത് നിങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുകയും ചെയ്യണം. ഇവരെ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിൽ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തിലും വിശ്വസിക്കുന്നില്ല. പിതാവാം ദൈവം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഇവരുടെ ചിന്തയിലുള്ളൂ എന്നുള്ളതും കൂടി പ്രത്യേകിച്ച് ഓർപ്പിക്കുക. അപ്പോൾ ഉപദേശിച്ച് പറയുക, ഇല്ല, അത് വേദവിപരീതമാണ്. കൃത്യം എന്നൊരു വാക്കുപോലും വേദപുസ്തകത്തിലില്ല, വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒന്നും ഞാൻ വിശ്വസിക്കുകയും ഇല്ല. ഉടനെ അന്നാമ്മ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? ഉപദേശിച്ച് പറഞ്ഞു, ഈപ്പച്ചൻ എന്നാണ്. അപ്പൊ അന്നാമ്മ ചോദിച്ചു, അങ്ങനെ പേരുള്ള ഒരുവിനെ വേദപുസ്തകത്തിൽ കാണിച്ചു തരാമോ? ഉപദേശി, ആ പേരുള്ളവർ വേദപുസ്തകത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. അന്നാമ്മ, വേദപുസ്തകത്തിൽ ഇല്ലാത്തതിന്റെ അബദ്ധങ്ങളാണെന്നല്ലേ നിങ്ങളുടെ വിശ്വാസം? ഉപദേശി, എല്ലാം അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. അന്നാമ്മ, ക്രിസ്തുത്തെ പറ്റി ഒരു ആ വാക്കുപോലും വേദപുസ്തകത്തിൽ കാണുന്നില്ലെന്ന് നിങ്ങൾ പറയുന്നു, എന്നാൽ ക്രിസ്തം ഇല്ലെന്ന് വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉപദേശി, അങ്ങനെ വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലായി കാണുന്ന വാക്യങ്ങൾ യോജിപ്പിച്ച് മനസ്സിലാക്കുമ്പോൾ ക്രിസ്തോപദേശങ്ങൾ തെറ്റാണെന്ന് വ്യക്തമാകുന്നുണ്ട്. അന്നാമ്മ, ശരി, നിങ്ങൾ പറയുമ്പോൾ പല ഭാഗങ്ങളിലായി കാണുന്ന വാക്യങ്ങൾ യോജിപ്പിച്ച് മനസ്സിലാക്കുമ്പോൾ ക്രിസ്തോപദേശം ശരിയാണെന്ന് സംശയരഹിതമായി വ്യക്തമായാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഉപദേശി, സമ്മതിക്കാം. അപ്പൊ തൃത്വം എന്നൊരു വാക്ക് യഥാർത്ഥത്തിൽ ഇല്ലാത്തത് കൊണ്ട് തൃത്വവിശ്വാസം തെറ്റാണ് എന്ന് പറയുന്ന ഉപദേശിയോട് അന്നാമ്മ നല്ലൊരു മറുപടിയാണ് പറഞ്ഞത്. പല ഭാഗങ്ങളിലായിട്ട് കാണുന്നതിൽ നിന്ന് അങ്ങനെ ചിന്തിക്കണമെന്ന് ഉപദേശി പറഞ്ഞപ്പം അന്നാമ്മ പറഞ്ഞു, അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് കാണുന്നതിൽ നിന്ന് തൃത്വം ഉണ്ടെന്ന് തെളിയിച്ചാൽ അത് വിശ്വസിക്കാമോ? ഉടനെ ഉപദേശി പറഞ്ഞു, സമ്മതിക്കാം. അങ്ങനെ വ്യക്തമാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അങ്ങനെ വ്യക്തമാക്കാൻ സാധിക്കുന്നില്ല ഉടനെ പുള്ളി മറുപടി പറയുക, അങ്ങനെ വ്യക്തമാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തൃത്വോപദേശം തെറ്റാണെന്ന് അന്നാമ്മയെ സമ്മതിക്കുമോ? ഉടനെ അന്നാമ്മ പറഞ്ഞു, നിശ്ചയമായി സമ്മതിക്കും, നമുക്ക് സത്യമാണല്ലോ അറിയേണ്ടത്. ഉൽപ്പത്തി 1:26 എന്ന് വായിച്ചേ.
അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക.
നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ പ്രകാരം, നാം എന്നുള്ള പ്ലൂറൽ ഉപയോഗിച്ചിരിക്കുമ്പോ തന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ടെന്ന് അറിയാം. ദൈവം ഉൽപ്പത്തി തുടങ്ങുമ്പോ തന്നെ നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ പ്രകാരം. അപ്പോൾ സൃഷ്ടിക്ക് മുമ്പ് യഹോവ ആരുമായിട്ടും ആലോചിക്കുന്നു, നമ്മുടെ ഛായയിലും നമ്മുടെ സാദൃശ്യത്തിലും എന്നാ പറഞ്ഞിരിക്കുന്നു. ആരെയൊക്കെ ഉദ്ദേശിച്ച ഉടനെ ഉപദേശിച്ച് പറഞ്ഞു, അത് ദൈവം സ്വയം ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തായിരിക്കാം, അല്ലാതെ ആലോചിക്കുന്ന ആരോടാണ്? അന്നാമ്മ, അതാണ് ഞാനും ചോദിക്കുന്നത്. ഉൽപ്പത്തി 3:22,
യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു.
നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കും, അവിടെ നാം എന്നുള്ള വാക്ക് നമ്മിൽ ഒരുത്തനെ പോലെ. അപ്പം ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെന്നുള്ളത് യഹോവയാം ദൈവം, ഇവരുടെ ഭാഷയിൽ യഹോവ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് തന്നെ യഹോവയാം ദൈവം നമ്മിൽ ഒരുത്തൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നിൽ കൂടുതൽ ആളത്വങ്ങൾ ഉണ്ടെന്നുള്ളത് വ്യക്തം. ഇതാ, അതാ നമ്മിൽ ഒരുവനെ പോലെയായി തീർന്നിരിക്കുന്നു എന്ന് കാണും. സൃഷ്ടിക്ക് മുമ്പ് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ നിർമ്മിക്കണമെന്നും മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം അവൻ നമ്മിൽ ഒരുവനെ പോലെയായി തീർന്നിരിക്കും പറയുമ്പോൾ സൃഷ്ടാവായ യഹോവയുടെ കൂടെ വേറെ ആളുകളുണ്ടെന്ന് സ്പഷ്ടമാകുന്നു. അവർ യഹോവയായ ദൈവത്തോട് സമത്വവും ഐക്യവും ഉള്ളവരായിരിക്കണം. അവർ ആരാണെന്ന് പറയാമോ? ഉടനെ ഉപദേശിച്ച് പറഞ്ഞു, സൃഷ്ടിക്കും മുമ്പും യഹോവയാം ദൈവത്തോട് ഐക്യതയിൽ കഴിഞ്ഞിരുന്ന ദൈവങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, എന്നാൽ അവരാരും ആരാധനാർഹരല്ല. അന്നമ്മ പറഞ്ഞു, വേദത്തെളിവുള്ള കാര്യങ്ങളാണോ ഉപദേശി പറയുന്നത്, അതോ ഊഹങ്ങളാണോ? പറഞ്ഞു ഉപദേശി, വേറെ ദൈവങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ പിന്നെ നമ്മുടെ എന്നും നമ്മിൽ ഒരുവൻ എന്നും യഹോവ കൽപ്പിക്കുന്ന എങ്ങനെ? എത്ര ദൈവങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അന്നമ്മ പറയുന്നത്? അന്നമ്മ പറയാം, ഉൽപ്പത്തി 18:1-15 വാക്യങ്ങളിൽ യഹോവ അബ്രഹാമിന് നെമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ട കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. പതിനെട്ടിന്റെ ഒന്ന് വായിച്ചേ.
അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി.
പത്തൊൻപതിന്റെ രണ്ട്.
യജമാനന്മാരെ, അടിയന്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ,
ഒന്നിൽ കൂടുതൽ ആൾക്കാരെ ലോത്ത് കാണുന്നു, യഹോവയാണ് പ്രത്യക്ഷനാകുന്നത്. പക്ഷേ അവിടെ അബ്രഹാമിനും ലോത്തിനും പ്രത്യക്ഷമാകുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ അവർ കാണുകയാണ്. വീണ്ടും 19-ാം അധ്യായം 18-ാം വാക്യത്തിലേക്ക് വരുമ്പോ, 19-ാം അധ്യായം 18-ാം വാക്യം.
ലോത്ത് അവരോട് പറഞ്ഞത് അങ്ങനെയല്ല കർത്താവേ.
ലോത്ത് അവരോട് പറഞ്ഞത്, അപ്പം ദൂതന്മാരോട് പറയുക, അവരോട് പറഞ്ഞത് എന്താ പറഞ്ഞത്? അങ്ങനെയല്ല കർത്താവേ. പ്ലൂറലാണ് തുടങ്ങിയത്, സിംഗുലറിലേക്ക് വന്നു, സബ്ജക്ട് സിംഗുലറായി. ബാക്കി വായിച്ചേ.
നിനക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ, എന്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു.
കാണിച്ചു തന്നിരിക്കുന്നു, കണ്ടോ, സിംഗുലറായി സംഭവം. അവരോട് പറഞ്ഞു, നീ കാണിച്ചു തന്നിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഒന്നിലധികം ആൾക്കാരോട് യഹോവയാണ് പ്രത്യക്ഷപ്പെട്ടത്, ഒന്നിലധികം ദൂതന്മാരുണ്ടായിരുന്നു, അവരോട് പറയുകയാണ് കർത്താവേ നീ. സിംഗുലറിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പൊ 19-ൽ ഇവരെല്ലാവരും ഒറ്റയാളായി മാറുന്നു. ഇതെന്തിന്റെ സൂചനയാണെന്ന് ഉപദേശിച്ചാട്ടെ എന്ന് ഉപദേശിയോട് പറയുക. ഉടനെ ഉപദേശി പറഞ്ഞു, ഇത് കൃത്യത്തിന്റെ തെളിവാണെന്നാണോ പറയുന്നത് അന്നാമ്മ? അല്ലെങ്കിൽ മറ്റെന്തിന്റെ തെളിവ്, മറ്റെന്തിന്റെ സൂചനയാണെന്ന് ഉപദേശിച്ച് പറയണം. ശാന്തമായി ശ്രദ്ധിച്ചാട്ടെ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദവാക്യം ഉപദേശിക്കൊണ്ട് വായിപ്പിക്കുക. യെശയ്യാവ് 48:16, Isaiah 48:16.
നിങ്ങൾ അടുത്തു വന്ന് ഇത് കേൾപ്പീൻ, ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്, അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെയുണ്ട്. ഇപ്പോഴും
അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവിടെ പറയുകയാണ്. എന്നിട്ട് എന്താണ് അവിടെ പറയുന്ന കാര്യം? എങ്ങനെയാണ്? ബാക്കി കൂടെ ഒന്ന് വായിച്ചു.
ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു ഇസ്രായേലിന്റെ
പരിശുദ്ധരിക്കുന്നു. തന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു, ദൈവമായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു. യെശയ്യാവ് 48:16 പറയുകയാണ്, ദൈവമായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും. അതായത് മൂന്ന് കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. ദൈവമായ കർത്താവിനെ കാണുന്നു, രണ്ടാമത് എന്നെ എന്ന് പറയുമ്പോൾ ഞാൻ എന്നുള്ള ഒരു കാര്യം കാണുന്നു, മൂന്ന് തന്റെ ആത്മാവ്. അപ്പൊ ദൈവമായ കർത്താവ്, ഞാൻ, തന്റെ ആത്മാവ്. ഇവിടെ ഞാനും തന്റെ ആത്മാവും ദൈവത്താൽ അയക്കപ്പെട്ടവരും ദൈവത്തിൽ സ്ഥിതി ചെയ്യുന്നവരുമാണെന്ന് വ്യക്തമാണ്. ഇവിടെ മൂന്നാളുകളെ കാണാം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം ഇത്, കേട്ടോ, നമ്മൾ ശ്രദ്ധിക്കാതെ കിടന്നൊരു വാക്യമാണിത്. അപ്പോൾ ദൈവമായ കർത്താവിനെ കാണുന്നു, എന്നെ അയച്ചിരിക്കുന്നു, തന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു. അപ്പൊ ദൈവമായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും, ഞാൻ, ദൈവമായ കർത്താവ്, തന്റെ ആത്മാവ്. ഇത് മൂന്ന് കൃത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് Isaiah 48:16. ഇവിടെ മൂന്നാളുകളെ കാണാം. ഉപദേശി, ഇതും കൃത്യത്തിന്റെ തെളിവാണോ? അന്നാ പറഞ്ഞു, അതേ ഉപദേശി, ധൃതിപ്പെടാതിരുന്നാട്ടെ. നിങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ തൃത്വം എന്നൊരു വാക്ക് വേദപുസ്തകത്തിൽ ഇല്ല. എന്നാൽ തൃത്വത്തെ കുറിച്ചുള്ള സൂചനകളും തെളിവുകളും ധാരാളമുണ്ട്. അതെല്ലാം ഇണക്കി ചേർത്ത് ചിന്തിക്കുമ്പോഴാണ് യാഥാർത്ഥ്യം ബോധ്യമാകുന്നത്. സക്കരിയാവ് 13:7 എന്ന് വായിച്ചേ. സക്കരിയാവ് 13:7.
വാളെ എന്റെ ഇടയന്റെ നേരെയും എന്റെ കൂട്ടാളിയായ ഋഷിന്റെ നേരെയും ഉണരുക എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്.
എന്റെ ഇടയന്റെ നേരെയും എന്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെയും ഉണരുക. അപ്പോൾ ആടുകൾ ചിതറിപ്പോകാതിരിക്കേണ്ട ഇടയനെ വെട്ടുക എന്ന് കാണും. ഇവിടെയും മൂന്നാളുകളുണ്ട്. ആരൊക്കെയാ? ഞാൻ, എന്റെ ഇടയൻ, എന്റെ കൂട്ടാളിയായ പുരുഷൻ. അല്ലെ? വാളെ എന്റെ ഇടയന്റെ നേരെയും. എന്റെ ഇടയെന്ന് പറയുമ്പോൾ ഞാനാ പറയുന്നത്, എന്റെ ഇടയൻ. എന്റെ എന്ന് പറയുമ്പോൾ ഞാൻ എന്നൊരു ആശയം അവിടെ ഉണ്ടല്ലോ. എന്റെ ഇടയന്റെ നേരെ ഞാനുണ്ട്, എന്റെ ഇടയനുണ്ട്, പിന്നെ എന്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെ, എന്റെ കൂട്ടാളിയായ പുരുഷനുണ്ട്. ഈ മൂന്ന് ആളത്വങ്ങളെയും അവിടെ കാണുന്നുണ്ട്. ഇത് യഹോവയുടെ അരുളപ്പാടാണ്. അപ്പോൾ ഉപദേശി ചോദിക്കുക, യഹോവയുടെ ഇടയൻ ആരാ? എന്റെ ഇടയന്റെ നേരെയും എന്ന് പറയുമ്പോൾ യഹോവയായത് കൽപ്പിക്കുന്നത് യഹോവ എന്ന യഹോവയുടെ അരുളപ്പാട് എന്ന് നമ്മൾ കാണുന്നുണ്ട്. ആ യഹോവ പറയും എന്റെ ഇടയൻ. അപ്പൊ യഹോവയ്ക്ക് ഒരു ഇടയൻ ഉണ്ടെന്ന് വരുന്നു. ഈ ഇടയനെയാണ് യോഹന്നാൻ 10:11 കാണുന്നത്.
ഞാൻ നല്ല ഇടയനാവുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു.
അപ്പൊ ആ ഇടയൻ വെട്ടപ്പെട്ടു, ഞാൻ നല്ല ഇടയനാകുന്നു. അതാണ് യഹോവയാൽ അയക്കപ്പെട്ട നല്ല ഇടയൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവാണ് വെട്ടപ്പെട്ടത്. ഈ ഇടയൻ ക്രിസ്തു തന്നെ, കൂട്ടാളിയായ പുരുഷൻ പരിശുദ്ധാത്മാവാണ്. ഇതും തൃത്വത്തെ കുറിച്ചുള്ള സൂചനയാണ്. ഉപദേശിക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒന്നേ ഉപദേശിച്ച് പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട്. വ്യാഖ്യാനിച്ച് വരുത്തുന്നതല്ലാതെ വ്യക്തമായ വാക്യങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പൊ ഇത്രയും നല്ല രണ്ട് മനോഹരമായ രണ്ട് വാക്യങ്ങൾ, യെശയ്യാവ് 48 16, യോഹന്നാൻ 10:11, ഈ രണ്ട് വാക്യ സക്കരിയാവ് 13:7, സക്കരിയാവ് 13:7, ഈ രണ്ട് വാക്യങ്ങൾ പറഞ്ഞിട്ടും പുള്ളിക്ക് പറയുന്നത് പുള്ളി വ്യക്തമായ വാക്യങ്ങളൊന്നും പറഞ്ഞില്ലെന്ന്. ഉടനെ അന്നാമ പറയുക, വ്യക്തമായ വാക്യങ്ങൾ ഇല്ലെന്ന് നേരത്തെ പറഞ്ഞതല്ലേ? എന്നാൽ പല ഭാഗങ്ങളിൽ നിന്നും പല വാക്യങ്ങളായി പല സൂചനകളുണ്ട്. അവയെല്ലാം കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥ്യം സംശയരഹിതമായി ബോധ്യപ്പെടുന്നതാണ്. ഗഹനങ്ങളായ കാര്യങ്ങൾ വ്യാഖ്യാനിച്ചാണ് മനസ്സിലാകുന്നത്. ഉടനെ ഉപദേശിച്ച് ചോദിച്ചു, അങ്ങനെയാണ്, വേറെ സൂചനകളുണ്ടോ? ഇനി യെശയ്യാവ് 48:16 വീണ്ടും വരിക. യെശയ്യാവ് 48:16, അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെയുണ്ട്. ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു എന്ന് ഉള്ളത് വായിച്ചു. ഈ ഞാൻ എന്നെയും തന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അവിടെ ഞാൻ എന്ന് പറയുന്നത് ആരാണെന്ന് 17-ാം വാക്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. 17-ാം വാക്യം എന്ന് വായിച്ചു,
ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു.
അതെ, അപ്പോൾ അവിടെ അരുളി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ, യുവർ റെഡീമർ. ഞാനെന്ന് പറയുന്നത് ഇസ്രായേലിന്റെ പരിശുദ്ധനാണ്, നിന്റെ വീണ്ടെടുപ്പുകാരനുമാ. ആ ഞാൻ പറയുകയാണ്, എന്താണ്, അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെയുണ്ട്. ഇപ്പോഴും യഹോവയായ കർത്താവ്, അപ്പം ഞാനാകുന്ന യഹോവയെ കൂടാതെ യഹോവയായ കർത്താവുണ്ട്. എന്നെയും, എന്നെയും എന്ന് പറഞ്ഞാൽ ഞാനായിരിക്കുന്ന യഹോവ, തന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു. അപ്പോൾ യഹോവയായ കർത്താവ് യഹോവയായ എന്നെയും തന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു എന്ന് അവിടെ വ്യാഖ്യാനം. ഇവിടെ യഹോവയാൽ അയക്കപ്പെട്ട യഹോവ, അതെ, അല്ലെങ്കിൽ രണ്ടാമത് അയക്കപ്പെട്ട യഹോവ എന്ന് പറയുന്നത് പുത്രനായ ദൈവം, വീണ്ടെടുപ്പുകാരനായ യഹോവ, പിതാവായ യഹോവയാൽ അയക്കപ്പെട്ട പുത്രനായ യഹോവ, യഹോവയുടെ ആത്മാവ്, ഇങ്ങനെ മൂന്നാളുകളെ ഈ വാക്യത്തിൽ കാണും. ഇത് തൃത്വത്തിന്റെ വ്യക്തമായ മറ്റൊരു സൂചനയാണ്. മേൽപ്പറഞ്ഞിരിക്കുന്ന അതിന്റെ വിശദീകരണത്തിന് വേണ്ടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ വായിക്കുന്നില്ലെന്നേ ഉള്ളൂ. യെശയ്യാവ് 48:3, 5, 9, 11, 12, 13 ഈ വാക്യങ്ങളിലെല്ലാം യേശു ക്രിസ്തുവാണ് അയക്കപ്പെട്ടത്. യേശു ക്രിസ്തു സ്വയം ഞാൻ യഹോവയാണെന്ന് അവകാശപ്പെടുന്നു, എന്നെ അയച്ച് യഹോവ എന്ന് കാണുന്നു. നമ്മൾ ചുരുക്കത്തിൽ മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. ആ യഹോവയായ കർത്താവ്, യഹോവയായ അയക്കപ്പെട്ട യഹോവ, അല്ലെങ്കിൽ യഹോവയായ എന്നെ അയച്ചിരിക്കുന്നു, തന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു. ഈ വാക്യങ്ങൾ തൃത്വത്തിന്റെ വ്യക്തമായ മറ്റൊരു സൂചനയാണ്. മേൽപ്പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ തൃത്വ സൂചനകൾ അല്ലെങ്കിൽ മറ്റെന്തിന്റെ സൂചനയാണെന്ന് ഉപദേശി പറഞ്ഞാട്ടെ എന്ന് പറയുക. ഉടനെ ഉപദേശി പറയുക, തൃത്വ സൂചനകളാണെന്ന് വ്യാഖ്യാനിക്കുമ്പോൾ അങ്ങനെ തോന്നാം. തൃത്വത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് മൂന്ന് ആളത്വം കൊണ്ടുണ്ടെന്നും അവർ മൂന്നും ഏകീഭവിച്ച ഏകദൈവമാണ് ദൈവമെന്നുമല്ലേ നിങ്ങളുടെ വിശ്വാസം? ക്രിസ്തു ദൈവമാണെന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത്? അപ്പൊ ഈ ക്രിസ്തു എന്നുള്ള പ്രധാന ആശയം വിട്ടിട്ട് പുള്ളി അടുത്ത യേശു ക്രിസ്തുവിനെ പിടിച്ചു. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ പറ്റിയാണ് അടുത്ത സംശയം. അത് വളരെ സ്പഷ്ടമായി വേദപുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ. റോമർ 9:5 വായിച്ചേ.
പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്, അവൻ സർവത്തിനു മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ.
ക്രിസ്തു സർവത്തിനു മീതെ ദൈവമായി, ക്രിസ്തു ദൈവമാണെന്ന് വളരെ കൃത്യമായി പറയുന്ന വേദഭാഗമാണ് റോമർ 9:5. അപ്പോൾ യഹോവാസ് വിറ്റ്നസ്സുകാർ നിങ്ങളോട് പറയുകയാണ്, യേശു ക്രിസ്തു ദൈവമല്ല, അവനൊരു സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ അല്ല, അവൻ ദൈവമാണെന്ന് തിരുവചനം പറയുന്നു. റോമർ 9:5 ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു ദൈവമാണെന്ന് വ്യക്തമായിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത്? ഉപദേശിക്ക് എന്താ ഒരു സംശയം? യോഹന്നാൻ 1:1 വായിച്ചാട്ടെ, നമുക്കറിയാം ആദിയിൽ വചനമുണ്ടായിരുന്നു. അന്നാമ ചോദിച്ചു, ഈ വചനം ആരാണ്? ഉപദേശി, വചനം യേശുവാണ്. സമ്മതിച്ചല്ലോ. വചനം യേശുവാണെങ്കിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു എന്നതിന് പകരം ആദിയിൽ യേശു ഉണ്ടായിരുന്നു എന്ന് പറയാമോ? ഉടനെ ഉപദേശി പറഞ്ഞു, അങ്ങനെ പറയാം. അന്നാമ അടുത്ത വാചകം വായിച്ചാട്ടെ, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, അതായത് യേശു ദൈവത്തോടു കൂടെയായിരുന്നു എന്ന്. അപ്പോൾ യേശു ദൈവമല്ലെന്ന് സ്പഷ്ടമാണല്ലേ എന്ന് ഉപദേശി ചോദിക്കുക. അന്നാമ ധൃതി വയ്ക്കാതെ അടുത്ത വാചകം കൂടി വായിച്ചാട്ടെ, ഉപദേശി, വചനം ദൈവമായിരുന്നു. അതായത് യേശു ദൈവമായിരുന്നു. വചനം എന്ന് ഉള്ളതിന് പകരം യേശു എന്ന് ഉപയോഗിച്ചാൽ ഇങ്ങനെ ആ വാക്യം വായിക്കും, ആദിയിൽ യേശു ഉണ്ടായിരുന്നു, യേശു ദൈവത്തോടു കൂടിയായിരുന്നു, യേശു ദൈവമായിരുന്നു എന്നുള്ളത്. ക്രിസ്തു ദൈവമാണെന്ന് ഇപ്പോൾ ബോധ്യമായോ? ആദിയിൽ വചനം യേശു ഉണ്ടായിരുന്നു, യേശു ദൈവത്തോടു കൂടിയായിരുന്നു, യേശു ദൈവമായിരുന്നു. യോഹന്നാൻ 1:14 വചനം ജഡമായി തീർന്നുവെന്നും കാണും. അതായത് യേശു ജഡം ധരിച്ചുവെന്നും ജഡം ധരിച്ച യേശു സാക്ഷാൽ ദൈവമായിരുന്നു എന്നും വിശുദ്ധ വേദോത്സവം വ്യക്തമായി പറയുന്നു. ബോധ്യമായോ എന്ന് ഉപദേശിച്ചോട് ചോദിക്കുക. ഉപദേശിച്ച് പറയാം, ഇങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ യേശു ദൈവമാണെന്ന് വരുന്നു. അന്നാമ വളരെ സ്പഷ്ടമായ വേദവാക്യങ്ങളല്ലേ ഇവ? സുറിയാനി വേദപുസ്തകത്തിന്റെ തർജ്ജമ സാമ്പാക്കടപ്രസ്സിൽ അച്ചടിച്ച വേദപുസ്തകത്തിൽ യോഹന്നാൻ 6:27 ഇപ്രകാരമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ആ വേദപുസ്തകം നേരിട്ട് എനിക്ക് റെഫർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടെ എഴുതിയിരിക്കുന്നത് അനുസരിച്ച് അത് ഞാൻ അവതരിപ്പിക്കും. അവൻ പിതാവിനാൽ ദൈവമായി മുദ്ര കുത്തപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മുടെ വേദപുസ്തകത്തിലുള്ളതെന്ന് വായിച്ചേ. യോഹന്നാൻ 6:27
നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവർ
മുദ്രയിട്ടിരിക്കുന്നു. ഇവിടെ അച്ഛൻ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് സുറിയാനിയിൽ നിന്ന് നേരിട്ടുള്ള വിവർത്തനത്തിൽ ക്രിസ്തു പിതാവിനാൽ ദൈവമായി മുദ്ര കുത്തപ്പെട്ടിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ ദൈവമായി മുദ്ര കുത്തപ്പെട്ടിരിക്കുന്നു, അവൻ പിതാവ് പുത്രനെ മുദ്ര കുത്തിയിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നുള്ളൂ. അത് ദൈവമായി എന്ന് കൃത്യമായിട്ടുണ്ടെന്ന് പറയുക. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൊലോസ്യർ 2:9
അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്.
അപ്പൊ യേശു ക്രിസ്തുവിനാണ് ദൈവത്തിന്റെ സർവ സമ്പൂർണതയും എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്തൊന്നും എടുക്കാനില്ല. സകല സമ്പൂർണതയും ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എന്താണോ അത് പൂർണ്ണ ദൈവമാണ്. പൂർണ്ണ ദൈവമാണ്. ഇത്രയും മനോഹരമായ വേറൊരു വാക്യത്തിന് ആവശ്യമേ ഇല്ല ഇനി. അതുകൊണ്ട് ഈ റോമ ലേഖനത്തിൽ നമ്മൾ വായിച്ച 9:5 കൊലോസ്യർ 2:9 വളരെ കൃത്യമായി പറയും യേശു ക്രിസ്തു ദൈവമാണ്. ഉപദേശി അത്രയും കേട്ട് കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇതുപോലെ വേറെ വാക്യങ്ങളുണ്ടോ? അന്നാമ പറഞ്ഞു, ഉണ്ട്. 1 യോഹന്നാൻ 5:20 യേശു ക്രിസ്തു ദൈവമാണോ? 1 യോഹന്നാൻ 5:20
ദൈവപുത്രൻ എന്നും ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാവുന്നു. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു.
അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. അപ്പോൾ യേശു ക്രിസ്തു സത്യദൈവമാണെന്ന് യാതൊരു ആശങ്കയ്ക്കും ഇടയില്ലാത്ത വണ്ണം 1 ജോൺ 5:20 ഇപ്പൊ മൂന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കൃത്യമായി യേശു ദൈവമാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്ന മൂന്ന് വാക്യങ്ങൾ കണ്ടു. ഇത് മുസ്ലിംസും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം ഈ മുസ്ലിംസും ഒക്കെ ആയിട്ടുള്ള ധാരാളം ഡിസ്കഷനിലും ഡിബേറ്റിലും ഒക്കെ പോയി പങ്കെടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇവിടെ വേദപുസ്തകത്തിൽ എവിടെയാണ് യേശു ദൈവമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് റോമർ 9:5, കൊലോസ്യൻസ് 2:9, 1 ജോൺ 5:20 ഇവിടെ എല്ലാം കൃത്യമായി യേശു ക്രിസ്തു ദൈവമാണെന്ന് കൃത്യമായി നേരിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നേരിട്ട് വായിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഹീബ്രൂസ് 1:8 എബ്രായർ 1:8
പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ.
ഓക്കെ, പുത്രനോട് എന്നാ പറഞ്ഞ? ദൈവമേ. പുത്രനോട് പറയ ദൈവമേ എന്ന് പറഞ്ഞ പുത്രൻ ദൈവമാ, മനസ്സിലായോ? അപ്പം നാലാമതൊരു വാക്യം കൂടെ നമുക്കായി, എബ്രായർ 1:8 പുത്രനാം ദൈവം. ദൈവം പുത്രനെ കുറിച്ച് ദൈവമേ നിന്റെ സിംഹാസനം, യേശു ക്രിസ്തുവിനാ സിംഹാസനം കൊടുത്തേക്കുന്നേ. ആ പുത്രൻ ദൈവം തന്നെയാ. അപ്പോൾ റോമർ 9:5, കൊലോസ്യർ 2:9, 1 യോഹന്നാൻ 5:20, എബ്രായർ 1:8 ഇവിടെ എല്ലാം യേശു ക്രിസ്തു ദൈവമാണെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. ഇനിയെങ്കിലും യഹോവാസ് വിറ്റ്നസ്സുകാർ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് ഇനി അവരോട് മറുപടി പറയാതിരിക്കരുത്. അവർ പറയുന്ന എല്ലാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത് കേട്ടോ. അവരെ വീട്ടിൽ കയറ്റുകയും ചെയ്യരുത്. ദൈവമേവിന്റെ സിംഹാസനം ശാശ്വതമായിരിക്കുന്നു. എബ്രായർ 1:9-13
ഹീബ്രൂസ് 1:9-13 നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും
ദൈവമേ നിന്റെ ദൈവം ആനന്ദ തൈലം കൊണ്ട് നിന്നെ കൂട്ടുകാരിൽ പരമായി അഭിഷേകം എന്ന് പറഞ്ഞാൽ പിതാവാം ദൈവം പുത്രനാം ദൈവത്തെ ആനന്ദ തൈലം കൊണ്ട് ദൈവമായി അഭിഷേകം ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, അതുകൊണ്ടാണ് മൂറ എന്നുള്ള വാക്കും നിന്റെ നാമം പകർന്ന തൈലം പോലെ നിൻ നാമം, യു ആർ ദ അനോയിന്റഡ് വൺ. മൂറോനൊക്കെ പഠിച്ച സമയത്ത് വിശദമായിട്ട് ഇത് പഠിച്ചതാ. യേശുക്രിസ്തു ദൈവം തന്നെയാണ്, അഭിഷേകം ആ തൈലത്താലുള്ള അഭിഷേകം ആ ദൈവത്വമാണ് എന്നുള്ളത് വളരെ കൃത്യമായി കണ്ടു. അതാണ് ആനന്ദ തൈലം കൊണ്ട് നിന്നെ ദൈവമായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നുള്ളതിന്റെ വിശദീകരണം. ബാക്കി കൂടെ പെട്ടെന്ന് ഒന്ന് വായിച്ചു 13 വരെയുള്ള വാക്യങ്ങൾ.
കർത്താവെ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാവുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും. വസ്ത്രം പോലെ അവ മാറിപ്പോകും, നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കയില്ല എന്ന് പറഞ്ഞു.
അപ്പം ദൈവം ഈ സൃഷ്ടിയുടെ എല്ലാ കാലഘട്ടത്തിലും യേശു ക്രിസ്തു ഉണ്ടായിരുന്നു. അതാണ് നീ കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളത്, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തി, അവ നശിക്കും, നീയോ നിലനിൽക്കും, അവയെല്ലാം വസ്ത്രം. ഇതെല്ലാം യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ഓർമ്മിപ്പിക്കുന്നതായ കാര്യമാണ്. അവയെല്ലാം വസ്ത്രം പോലെ മാറിപ്പോകും, നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കില്ലെന്ന് പറയുന്നു. 13 വാക്യത്തിൽ ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അപ്പോൾ പുത്രനാം ദൈവം ദൈവം തന്നെയാണ്, പുത്രനാം ദൈവം തന്നെയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്ന വേദഭാഗമാണ് എബ്രായർ 1:8-9 വാക്യങ്ങളും കൂടി. അതും കൂടി പ്രത്യേകിച്ച് ഇവിടെ ഓർപ്പിക്കും. അപ്പോൾ നാമ വീണ്ടും പറയുക, ക്രിസ്തു ദൈവമാണെന്നുള്ളത് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് ഉപദേശിക്ക് വേണ്ടത്? യേശു സത്യദൈവമാണെന്ന് സ്പഷ്ടമായി പറഞ്ഞിരിക്കുകയല്ലേ? ഉടനെ ഉപദേശിച്ച് പറഞ്ഞു യേശു ദൈവമാണെന്ന് സമ്മതിക്കാം. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ കൂടി സമ്മതിച്ചു. ഒന്ന്, ട്രിനിറ്റി സമ്മതിച്ചു. രണ്ട്, യേശു ക്രിസ്തു ദൈവമാണെന്ന് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ യഹോവയായ ദൈവം സർവശക്തനാണ്. യേശു ക്രിസ്തു സർവശക്തനല്ല, ആരാധനാർഹനല്ല, പരിശുദ്ധാത്മാവിന് ആളത്വമില്ല, ഒരു ശക്തി മാത്രമാണ്. അതാണ് ഞങ്ങളുടെ വിശ്വാസവും ഉപദേശവും. പ്രിയമുള്ളവരെ, അവരുടെ എല്ലാം വിശ്വാസം ഇതാ കേട്ടോ, പുത്രനാം ദൈവം എന്ന് പറയുന്ന ഒരു സൃഷ്ടിയാണ്, അവൻ ദൈവമല്ല എന്ന് പറയുന്നു. യേശു ക്രിസ്തു സർവശക്തനല്ലെന്ന് പറയുന്നു. ആരാധനയ്ക്കർഹനല്ലെന്ന് പറയുന്നു. പരിശുദ്ധാത്മാവിന് ആളത്വമില്ല എന്ന് പറയുന്നു. ഒരു ശക്തി മാത്രമാണെന്ന് പറയുന്നു. ഇതാണ് ഞങ്ങളുടെ വിശ്വാസം ഉപദേശം എന്ന് പറയുക. അന്നാമ അതുകൊള്ളാം. ദൈവത്തിന്റെ പര്യായ പദങ്ങളാണ് സർവശക്തൻ, സർവവ്യാപി, സർവാധിപതി, സ്നേഹസ്വരൂപൻ മുതലായവ എന്ന് അറിഞ്ഞുകൂടെ? ഈ പദങ്ങളെല്ലാം പ്രിയക ദൈവത്തിനുള്ളതാണ്. പിതാവായ ദൈവവും പുത്രനാകുന്ന ദൈവവും ഒന്നാണെന്ന് തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ പിന്നെ സർവശക്തിയിൽ വ്യത്യാസം വരുന്നത് എങ്ങനെയാണ്? യോഹന്നാൻ 10:30
യഹൂദന്മാർ അവനെ എറിവാൻ പിന്നെയും കല്ലെടുത്തു.
അതിന്റെ തൊട്ട് മുമ്പ് കിടപ്പുണ്ട്, അത് വായിച്ചിട്ട് അത് വായിച്ചാൽ മതി. 30, 31 രണ്ട് വാക്യങ്ങൾ ഒരു ലൈനിലാണല്ലോ എഴുതിയേക്കുന്നത്, നമ്പർ എഴുതിയിരിക്കുന്നത്. ഈ വാക്യം ആ തുടക്കം, അതിന്റെ തൊട്ട് മുമ്പുള്ള വാക്യം, ചെറിയൊരു വാക്യം വായിച്ചു.
ഞാനും പിതാവും ഒന്നാകുന്നു.
ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം, ഞാനും പിതാവും ഒന്നാകുന്നു. ഞാനും പിതാവും ഒന്നാകുന്നു. അപ്പൊ വളരെ കൃത്യമായിട്ട് യേശുക്രിസ്തു പറഞ്ഞു കഴിഞ്ഞു. ഇനി യോഹന്നാൻ 14:9
യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു.
ആ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാനും പിതാവും ഒന്നാണ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഇനി യോഹന്നാൻ 6:27
നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിർത്തുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കുകയും അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു.
അവനെ പിതാവായ, നമ്മൾ വായിച്ചത് അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ദൈവമായിട്ടാണ് അവനെ മുദ്രയിട്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പൊ പിന്നെ കൊലോസ്യർ 2:9 കണ്ടു, ദൈവത്തിന് സർവ്വസമ്പൂർണതയും യേശുക്രിസ്തുവിൽ ദേഹരൂപമായി വസിക്കുന്നു എന്നുള്ളത്. അപ്പോൾ വ്യക്തമായ വേദവാക്യങ്ങൾ ഉള്ളപ്പോൾ പിന്നെ സർവശക്തിയിൽ വ്യത്യാസം വരുന്നത് എങ്ങനെ എന്ന് ചോദിക്കുകയാണ്. ഉടനെ ഉപദേശിച്ച് പറയുക, ഇതൊക്കെ ബുദ്ധിയും യുക്തിയും കൊണ്ടുള്ള തെളിവുകളാണ്, അതൊന്നും ഞാൻ സമ്മതിക്കുകയില്ല. പറഞ്ഞാൽ എന്നാ പറഞ്ഞു, തൃത്വോപദേശം തെറ്റാണെന്ന് വേദപുസ്തകത്തിൽ സ്പഷ്ടമായി പറഞ്ഞില്ലെങ്കിലും പല ഭാഗങ്ങളിലായി കാണുന്ന വാക്യങ്ങൾ യോജിപ്പിച്ച് വ്യാഖ്യാനിച്ച് തെറ്റാണെന്ന് തന്നെ ബോധ്യപ്പെടുത്താമെന്നും മറിച്ച് വേദവാക്യങ്ങൾ നിരത്തി തൃത്വോപദേശം ശരിയാണെന്ന് തെളിയിച്ചാൽ ആ സത്യം സ്വീകരിക്കാമെന്നും അല്പം മുമ്പ് നിങ്ങളല്ലേ സമ്മതിച്ചത്. ക്രിസ്തു സത്യതയോ നിത്യജീവനുമാണ്. ഒന്ന് യോഹന്നാൻ 5:20 മുമ്പേ നമ്മൾ വായിച്ചതാ, വായിക്കണമെന്നില്ല. ക്രിസ്തു സത്യതയോ നിത്യജീവനുമാണെന്നുള്ള വാക്യം വ്യാഖ്യാനം ആവശ്യമില്ലാത്ത വിധം സ്പഷ്ടമല്ലേ? മുൻപേ സമ്മതിച്ചതിൽ ഇപ്പോൾ മാറുന്നത് ശരിയാണോ? പോട്ടെ, ഈ ബുദ്ധിയും ശക്തിയും ഒക്കെ ദോഷമുള്ള കാര്യങ്ങളാണോ? ഉടനെ ഉപദേശം ചോദിച്ചു. എന്നല്ല ഞാൻ പറഞ്ഞത്, ഇത് മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് വിഷമമാണ്. ഉടനെ എന്നാമോ പറഞ്ഞു, അത് ശരിയായിരുന്നേക്കാം, എന്നാലും സത്യം എപ്പോഴും സത്യമല്ലേ? ഭൂമി ഉരുണ്ടതാണെന്നും അത് ചുറ്റിക്കൊണ്ടിരിക്കുന്നുവെന്നുമുള്ള ഒരു സത്യമല്ലേ? അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാനും ബോധ്യമാകാനും വിഷമമായിരുന്നേക്കാം. സാധാരണക്കാരൻ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ഭൂമി ഉരുണ്ടതാണെന്നും അത് ദിവസവും സ്വയം കറങ്ങുന്നുവെന്നും സൂര്യനെ വലം വെക്കുന്നുവെന്നുമുള്ള സത്യമാണല്ലോ. ഉടനെ ഉപദേശിച്ചു പറഞ്ഞു, എല്ലാവരും ഒരുപോലെ ബുദ്ധിമാന്മാരാണോ? എന്നാമോ പറഞ്ഞു, അല്ല, ബുദ്ധിയില്ലാത്തവൻ ബുദ്ധിമാന്മാരിൽ നിന്നും ബുദ്ധി പഠിക്കണം, അല്ലാതെ ബുദ്ധിഹീനന്മാർ ബുദ്ധിമാന്മാരാണെന്ന് സ്വയം ഭാവിച്ച് അഹങ്കരിക്കരുത്. ഒരു നല്ല മറുപടി കൊടുത്തു. ഉടനെ ഉപദേശിച്ച് പറയുക, അന്നാമ എന്തെല്ലാം പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞ തൃത്വത്തിലെ ഏകത്വവും ഏകത്വത്തിലെ തൃത്വവും മനസ്സിലാക്കാൻ വിഷമം തന്നെയാണ്. ഉടനെ എന്നാമ പറഞ്ഞു, എന്നാൽ അത് ഏകദേശമായി മനസ്സിലാക്കുവാൻ ഞാനൊരു ഉപമ പറയാം. ഉപമ അക്ഷരാർത്ഥത്തിൽ എടുക്കരുത്. സൂര്യനിൽ നിന്നും രശ്മി പുറപ്പെടുന്നില്ലേ? ഉദ്ദേശി, ഉണ്ട്. രശ്മിയിൽ പ്രകാശമില്ലേ? ഉടനെ ഉദ്ദേശി പറഞ്ഞു, ഉണ്ട്. അപ്പോൾ അന്നാമ പറയുക, അപ്പോൾ സൂര്യൻ, അതിന്റെ റൈസ് ആൻഡ് ഇറ്റ്സ് ലൈറ്റ്, ഇത് മൂന്നും പരസ്പരം ബന്ധിതങ്ങളാണ്. സൂര്യനില്ലെങ്കിൽ രശ്മിയും പ്രകാശവുമില്ല, രശ്മി ഇല്ലെങ്കിൽ സൂര്യനും പ്രകാശവുമില്ല, സൂര്യനും രശ്മിയും ഇല്ലെങ്കിൽ പ്രകാശമില്ല. ഇവ മൂന്നും മൂന്ന് ഘടകങ്ങളാണെങ്കിലും അവിഭക്തമായി പരസ്പര ബന്ധത്തിൽ ഒന്നായിരിക്കുന്നു. അതുപോലെ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും മൂന്ന് ആളത്വങ്ങളാണെങ്കിലും വേർതിരിയാത്ത അവസ്ഥയിൽ ഒന്നായിരിക്കുന്നു എന്ന് പറയുക. തൃത്വോപദേശത്തിന്റെ പൊരുൾ ഏകദേശമായി മനസ്സിലാക്കുന്നതിന് ഉദാഹരണ സഹായമാണ് എന്ന് പറയുക. അപ്പൊ അതിനോട് ചേർന്ന് എനിക്ക് ഒന്ന് രണ്ട് ഈ നേച്ചറിൽ തന്നെ കാണുന്ന നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പെട്ടെന്ന് ഈ പുസ്തകത്തിൽ ഇല്ലാത്താണെങ്കിലും നമ്മളിത് പഠിക്കുന്ന അതായത് കൊണ്ട് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പെട്ടെന്നൊന്ന് പറയാം. റിഫ്ലക്ഷൻസ് ഓഫ് ട്രിനിറ്റി ഇൻ നേച്ചർ. അതിനകത്ത് ലൈറ്റ് ആണ് ഒന്നാമത്തേത്. ലൈറ്റ്, ഗോഡ്സ് ഫസ്റ്റ് വേർഡ്സ് ഇൻ ദ ബൈബിൾ ആർ ലെറ്റ് ദെയർ ബി ലൈറ്റ്, Genesis 1:3. ആൻഡ് ഓൾസോ ജീസസ് സെഡ്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദി വേൾഡ്, John 8:12. സോ ഇറ്റ് ഈസ് വെരി അപ്രോപ്രിയേറ്റ് ദാറ്റ് ദ വിസിബിൾ ലൈറ്റ് ഓർ വൈറ്റ് ലൈറ്റ് വിച്ച് വി സീ ക്യാൻ ബി മെയ്ഡ് ഓഫ് ദീസ് ത്രീ കളേഴ്സ്. ഏതൊക്കെയാ ത്രീ കളേഴ്സ്? റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. സയന്റിസ്റ്റ് കോൾ ദം ദ പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ്. ഈ റെഡ്, ബ്ലൂ ആൻഡ് ഗ്രീൻ എന്നുള്ളതാണ് പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ്. ഹ്യൂമൻ ഐസ് ഹാവ് ത്രീ ടൈപ്സ് ഓഫ് ലൈറ്റ് സെൽസ് ടു ഇന്റർപ്രറ്റ് ഓൾ ദ വിസിബിൾ ലൈറ്റ് റേസ് വി സീ. ഈക്വൽ എമൗണ്ട് ഓഫ് ദീസ് ത്രീ ലൈറ്റ് പ്രൊഡ്യൂസസ് ദ അപ്പിയറൻസ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻ അവർ ബ്രെയിൻ. പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ് എന്നുള്ളത് ബ്ലൂ, ഗ്രീൻ ആൻഡ് റെഡ്, ഇത് മൂന്നും കൂടെ ചേർന്ന് വൈറ്റ് ലൈറ്റ് ഉണ്ടാകും. ഇത് മൂന്നും കൂടെ വരുന്ന മൂന്ന് വൃത്തങ്ങളായി മൂന്ന് വശങ്ങളിലായി വരയ്ക്കുമ്പോൾ അത് മൂന്നും കൂടെ ചേർന്ന് വരുന്നിടത്ത് ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ആ പ്രൈമറി ലൈറ്റ് അത് ട്രിനിറ്റിയെ സൂചിപ്പിക്കുന്നു എന്നൊരു ഒരു 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 കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നീടുള്ളത് ഈ സോളാർ സിസ്റ്റം തന്നെയാണ് കേട്ടോ. സോളാർ സിസ്റ്റത്തില് ത്രീ അസ്ട്രോണമിക്കൽ ബോഡീസ് ഉണ്ട്. എ സ്റ്റാർ, എ പ്ലാനറ്റ് ആൻഡ് എ മൂൺ. ദീസ് ത്രീ ആർ നെസസറി ഫോർ ലൈഫ് ഓൺ എർത്ത്. ഇത് മൂന്നും ഉണ്ടെങ്കിലേ ഭൂമിയിൽ ജീവൻ നിലനിൽക്കും എന്നുള്ളത് നമുക്കറിയാം. സൂര്യനില്ലെങ്കിൽ ജീവൻ നിലനിൽക്കത്തില്ലല്ലോ. ഈ പറയുന്ന പ്രകാശ സംശ്ലേഷണം മറ്റു കാര്യങ്ങളൊന്നും നടക്കത്തില്ല. നമുക്ക് ഓക്സിജൻ കിട്ടും, മൂണില്ലെങ്കിൽ നമുക്ക് ഓക്സിജൻ കിട്ടത്തില്ല. നമുക്ക് ജീവിക്കാനായിട്ട് ഇതിന്റെ എല്ലാം സാന്നിധ്യം ആവശ്യമുണ്ട്. അതുകൊണ്ട് ബേസിക്കലി സോളാർ സിസ്റ്റം നിലനിൽക്കണമെങ്കിൽ ഒരു സ്റ്റാർ, പ്ലാനറ്റ് ആൻഡ് മൂണ് എന്നിവ അത്യാവശ്യമാണ്. ഇത് ത്രിനിറ്റിയെ പറ്റി സാധാരണ വ്യാഖ്യാനിക്കാറുള്ള കാര്യമാണ്. അതുകൂടാതെ ഉള്ള പ്രധാനപ്പെട്ടതാണ് ഫയർ എന്ന് പറയുന്ന അഗ്നി. അനദർ മോഡൽ ഓഫ് ട്രിനിറ്റി ഇൻ നേച്ചർ ഈസ് ഇൻ ദ മിസ്റ്റീരിയസ് ഇവന്റ് ഓർ ഫിനോമിന വി കോൾ ഫയർ. ഫയർ നീഡ്സ് ത്രീ തിങ്സ് ഇൻ ഓർഡർ ടു സർവൈവ് ഓർ എക്സിസ്റ്റ്. ഇറ്റ് നീഡ്സ് ഹീറ്റ്, ഫ്യുവൽ ആൻഡ് ഓക്സിജൻ. ഹീറ്റ്, ഫ്യൂവൽ ആൻഡ് ഓക്സിജൻ, ഇത് മൂന്നും കൂടെ ഉണ്ടെങ്കിലേ അഗ്നി ഉണ്ടാവുകയുള്ളൂ. ആക്ച്വലി വി ഹ്യൂമൻസ് ഓൾസോ ഫിസിക്കലി നീഡ് ദീസ് ത്രീ തിങ്സ്. we need the heat we get from the sun, the fuel or food we get from the earth, and we need oxygen, we breath, which we get from the atmosphere. ഇത് മൂന്നും കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കറിയാം ഇറ്റ്സെൽഫ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മൂൺ. ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് അങ്ങനെ കിട്ടുന്നത് നമുക്ക് അറിയാം. അപ്പൊ ഇത് മൂന്നും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് അഗ്നി എന്ന് പറയുന്നത് ശ്രീജിയുടെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നു. പിന്നെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണ് വാട്ടർ. രണ്ട് ഹൈഡ്രജൻ ആറ്റം ഒരു ഓക്സിജൻ ആറ്റം കൂടി ചേർന്നിട്ടാണ് വെള്ളം ഉണ്ടാകുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇത് മൂന്ന് രൂപത്തിലാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. എന്നാൽ ഒരു പ്രത്യേക സെന്റിഗ്രേഡിൽ, അതായത് വാട്ടർ അറ്റ് 0.16 സെന്റിഗ്രേഡ് ഹാസ് എ സ്പെഷ്യൽ ക്വാളിറ്റി കോൾഡ് എ ട്രിപ്പിൾ പോയിന്റ്. ഇത് മൂന്നും കൂടെ ഒന്നായി, ജലം, നീരാവി, ഐസ്, ഇത് മൂന്നും കൂടെ ഒന്നായിട്ട് നിലനിൽക്കാൻ, മൂന്ന് ഫോമും കൂടെ ഒന്നായിട്ട് നിലനിൽക്കാൻ സാധിക്കുന്ന പോയിന്റാണ് 0.16 സെന്റിഗ്രേഡില്. അതിനെ ട്രിപ്പിൾ പോയിന്റ് എന്നാണ് പറയുന്നത്. വെയർ ബൈ ഇറ്റ് ക്യാൻ എക്സിസ്റ്റ് ആസ് ത്രീ തിങ്സ് അറ്റ് ദ വൺ ടൈം, ലിക്വിഡ് വാട്ടർ, സോളിഡ് ഐസ് ആൻഡ് വാട്ടർ വേപ്പർ. ദിസ് ഈസ് ലൈക്ക് ദ ട്രിനിറ്റി ഹു കോ എക്സിസ്റ്റ് ആസ് ത്രീ പേഴ്സൺസ് ബട്ട് ആർ വൺ ഗോഡ്. ഇത് മനസ്സിലാക്കാനായിട്ട് ഈ ജലം ഏത്, അതിനകത്തെല്ലാം H2O ആണ് ജലം. അത് നീരാവി ആണെങ്കിലും ഐസായിട്ടിരിക്കുവാണെങ്കിലും ലിക്വിഡ് ഫോമായ വെള്ളത്തിന്റെ രൂപത്തിലാണെങ്കിലും എല്ലാം H2O ആണ് അതിന്റെ എസൻസ് എന്ന് പറയുന്നത് പോലെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇത് മൂന്ന് തലത്തിൽ നമുക്ക് വെളിപ്പെട്ടുവെങ്കിലും ഇത് കോ എക്സിസ്റ്റൻസ് സാധ്യമാണ്. വെള്ളത്തിന് 0.16 സെന്റിഗ്രേഡിൽ കോ എക്സിസ്റ്റൻസ്, ട്രിപ്പിൾ പോയിന്റിൽ കോ എക്സിസ്റ്റൻസ് സാധ്യമാണെന്ന് പറയുന്നത് പോലെ സാധ്യമാണെന്ന് സയന്റിഫിക്കലിയും കൂടി നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു വലിയ കാര്യം കൂടിയുണ്ട്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പിന്നീട് ആറ്റം, ആറ്റംസ് നമുക്കറിയാം, ഇലക്ട്രോൺ, ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ, ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് ഒരു ആറ്റം ഫോം ചെയ്യുന്നത് എന്നുള്ളതുമൊക്കെ സാധാരണ ഇങ്ങനെ നേച്ചറിലെ റിഫ്ലക്ഷൻസ് ഓഫ് ട്രിനിറ്റി എന്നുള്ളത് പറയാറുണ്ട്. ഈ ഭാഗം പഠിച്ചു പോകുന്നത് കൊണ്ട് ഞാൻ നിങ്ങളുടെ അറിവുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോടൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കാര്യം പറഞ്ഞു, സൂര്യന്റെ ഉദാഹരണം അല്ല പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ വീണ്ടും ഉപദേശിയോട് പറയുകയാണ്. ഉപദേശിക്ക് ഇംഗ്ലീഷ് ഭാഷ അറിയാമോ? ഇംഗ്ലീഷ് വേദപുസ്തകം വായിക്കുമോ? അത് കുറച്ച് കോൺവെർസേഷൻ ഒക്കെ ഉണ്ട്, അത് വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല, അതുകൊണ്ട് ഞാനത് വിടുന്നു. അതിനെ വായിക്കാൻ ഇംഗ്ലീഷ് വേദപുസ്തകം കൊണ്ടുവരുന്നു. ഇംഗ്ലീഷ് വേദപുസ്തകം കൊണ്ടുവന്നതിന് ശേഷം അത് വായിക്കുന്ന ഭാഗം മാത്രം നോക്കുന്നു. നോക്കാം, 1 John 5:7 അതിന്റെ കിങ് ജെയിംസ് വേർഷൻ, ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളും ഇംഗ്ലീഷ് വേർഷൻ നമ്മൾ വായിക്കുമ്പോൾ, ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊന്ന് വായിക്കാമോ? ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ വായിക്കാം, ഞാൻ പെട്ടെന്ന് വായിക്കാം. 1 John 5:7 ഇങ്ങനെയാണ്. ഫോർ മലയാളം ഒന്ന് വായിച്ചേ, മലയാളം വായിച്ചേ.
ആത്മാവും സാക്ഷ്യം പറയുന്നു, ആത്മാവും സത്യമല്ലോ.
ബാക്കി
സത്യം പറയുന്നവർ മൂവരുണ്ട്, ആത്മാവ്, ജലം, രക്തം.
ആത്മാവ്, ജലം, രക്തം, സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട് എന്ന് പറഞ്ഞിട്ട് ആത്മാവ്, ജലം, രക്തം എന്ന മലയാളം വേർഷൻ ഇല്ല. എന്നാല് നമ്മുടെ ഓർഡർ സ്റ്റഡി ബൈബിളിലും കിങ് ജെയിംസ് വേർഷനിലും ഉള്ളത് ഫോർ ദേർ ആർ ത്രീ ദറ്റ് ബെയർ റെക്കോർഡ് ഇൻ ഹെവൻ, ദ ഫാദർ, ദ വേർഡ് ആൻഡ് ദ ഹോളി വേർഡ്. ആൻഡ് ദീസ് ത്രീ ആർ വൺ. വളരെ കൃത്യമായി ഇംഗ്ലീഷിലെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പിതാവ്, വചനം, ആത്മാവ് എന്നുള്ളതാണ്. ആത്മാവ്, ജലം, രക്തം എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നതിന്റെ ഇംഗ്ലീഷ് തർജ്ജമ കിങ് ജെയിംസ് വേർഷനിൽ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളും നോക്കി നമുക്കറിയാം ഫാദർ, വേർഡ് ആൻഡ് ഹോളി ഗോസ്റ്റ് എന്നുള്ളതാണ്. അപ്പൊ ട്രിനിറ്റിയെ വിശദീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അത് എന്നുള്ളത്. ഇതിന്റെ തർജ്ജമ പറയാമോ എന്ന് ഉപദേശിയോട് ചോദിക്കുക. അപ്പൊ നേരത്തെ ഉള്ള കോൺവെർസേഷൻ ഞാൻ വിട്ട ഭാഗത്ത് ഉപദേശി പറഞ്ഞാലും എനിക്ക് ഇച്ചിരി ഇംഗ്ലീഷ് ഒക്കെ അറിയാവുന്ന പറഞ്ഞതുകൊണ്ട് ഉപദേശി പറയാം. സ്വർഗത്തിൽ സാക്ഷ്യം വഹിക്കുന്നവർ മൂന്ന് പേർ, പിതാവും, പുത്രനും, പരിശുദ്ധാത്മാവും, അവർ മൂവരും ഒന്നാകുന്നു. ഈ വിവരത്തിന് മലയാളം വേദവസ്വത്തിലില്ലല്ലോ, അതെന്താണ്? ഉടനെ അമ്മ പറഞ്ഞു, മലയാളം പഠിച്ചൊരു സാഹിബാണ് ഇംഗ്ലീഷിൽ നിന്ന് വേദവസ്വം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്, വിട്ടുപോയതായിരിക്കാം, ഇംഗ്ലീഷിലുണ്ടല്ലോ. ക്രിസ്തുപദേശത്തിന് ഇതിനേക്കാൾ വ്യക്തമായ വേറൊരു വാക്യം ആവശ്യമുണ്ടോ? ഉപദേശി നിഷ്പക്ഷമായി ചിന്തിക്കണം. ഫിലിപ്പ്യർ 2:6-8 വരെ വാക്യങ്ങൾ വായിച്ചാട്ടെ. ഫിലിപ്പ്യൻസ് 2:6-8
അവന്റെ ദൈവ സ്വരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു.
ഇത് വായിക്കുകയാ, ദൈവ സ്വരൂപത്തിലിരിക്കെ. അപ്പൊ അവൻ ദൈവമാണ്, ദൈവത്തിന്റെ സ്വരൂപത്തിലായിരുന്നു അവൻ ഇരുന്നത്. പുത്രനാ ദൈവത്തെ പറ്റിയുള്ള ഇത് കെനോട്ടിക് ഹിം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ദൈവത്തിന്റെ താഴ്മയുടെ ഒരു സങ്കീർത്തനം എന്ന് നമുക്ക് പറയാം. ദൈവത്തിന്റെ താഴ്മ, കെനോസിസ് എന്നുള്ളത് ദൈവ താഴ്മയെ പറ്റി തിയോളജിസ്റ്റ് പറയുന്നതായ കാര്യമാണ്. അവൻ ദൈവ സ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാൻ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അപ്പോൾ അന്നാമ വിശദീകരിക്കുകയാണ്. ഉപദേശി പ്രത്യേകം ശ്രദ്ധിക്കണം, ക്രിസ്തു ദൈവമാണെന്ന് വ്യക്തമായി പറയുന്ന ഭാഗമാണിത്. ഒന്ന്, അവൻ യേശു അല്ലെങ്കിൽ യേശു ദൈവരൂപത്തിൽ തന്നെയായിരുന്നു. രണ്ട്, ദൈവത്തോടുള്ള സമത്വമുള്ളവനായിരുന്നു. ഇതിൽ നിന്നാണ് നമ്മുടെ നൈസിൻ ക്രീഡ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നേക്കുന്നത്. ഇതിൽ നിന്നാണ് കേട്ടോ, അതൊക്കെ നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. മൂന്ന്, ആ സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം മനുഷ്യരൂപം എടുത്തു. ഇങ്ങനെ മനുഷ്യനായി തീർന്ന ദൈവമാണ് ക്രിസ്തു എന്നമ്മ വിശദീകരിക്കുക. വ്യക്തമായ സത്യങ്ങളെയും തിരുവചനങ്ങളെയും അജ്ഞത കൊണ്ടായാലും നിഷേധിക്കുന്നത് തെറ്റാണ്. പഠന ഉപദേശിച്ച് പറയുക, ഈ വാക്യ യഹോവാസാക്ഷികൾ സ്വീകരിക്കുന്നില്ല. അന്നാനമ്മ എന്തുകൊണ്ട്? നിങ്ങളുടെ പാഷാണ്ഡ ഉപദേശങ്ങൾ തെറ്റും വേദവിപരീതവുമാണെന്ന് തെളിയിക്കുന്ന വേദവാക്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുകയില്ലല്ലോ. ഇതാണോ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള സത്യാന്വേഷണം? തീത്തോസ് 2:12-13 വായിച്ചട്ടെ എന്ന് പറയുക.
നാം ഭാഗ്യകരമായ പ്രത്യക്ഷയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ച മോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു.
ഇവിടെ കൃത്യമാണ്, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത അതിനുവേണ്ടി കാത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയും പറയുക, Titus 2:12-13 വളരെ കൃത്യമായിട്ട് പറയുന്നു, ജീസസ് ക്രൈസ്റ്റ് ഈസ് ഗോഡ്, ഗ്രേറ്റ് ഗോഡ്, യേശു ക്രിസ്തു മഹാദൈവമാണ് എന്ന് പറയുക. അപ്പോൾ വളരെ കൃത്യമായി ഈ വാക്യങ്ങളിലെല്ലാം യേശു ക്രിസ്തു ദൈവമാണെന്ന് പറയുന്നതായ വാക്യങ്ങളാണ് ഇതെല്ലാം. ഉടനെ അന്നാമ പറഞ്ഞു, യേശു മഹാദൈവമാണ്. മഹാദൈവമെന്നും സത്യദൈവമെന്നും ക്രിസ്തുവിനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സ്വർഗത്തിലുള്ളതും ഭൂമിയിൽ, അത് Colossians 1:16-17 വായിച്ചു. സ്വർഗത്തിലുള്ളതും മുതൽ, അതിന്റെ 16 തുടങ്ങുന്ന തലച്ചിലെ പുറകിൽ നിന്ന് വായിക്കണം. സ്വർഗത്തിലുള്ളതും മുതൽ വായിക്കണേ. Colossians 1:16-17.
സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു.
അവൻ സർവത്തിന്റെ മുഖാന്തരമായിട്ട് സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവനായിട്ടും സകലവും സൃഷ്ടി. അപ്പോൾ സകലത്തിനെയും സൃഷ്ടാവ് യേശു ക്രിസ്തു ആണെന്ന് വളരെ കൃത്യമായിട്ട് പറയുക. ക്രിയേറ്റർ, സകലത്തിന്റെ സൃഷ്ടാവാണ് യേശു ക്രിസ്തു. സ്വർഗത്തിലും ഭൂമിയിലും ദൃശ്യമായതും അദൃശ്യമായതും സകലവും യേശു ക്രിസ്തു മുഖാന്തരമാണ് ഉളവായത്. ഇത് വാക്യം തന്നെയാണല്ലോ യോഹന്നാൻ 1:3. നമ്മൾ ചെറുപ്പത്തിലൊക്കെ കാണാതെ പഠിക്കുന്ന വാക്യമല്ലേ? വായിച്ച് യോഹന്നാൻ 1:3.
സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല.
സകലം അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പോൾ സകലവും യേശു ക്രിസ്തു മുഖാന്തരമാ. വചനമാ ദൈവത്തെ പറ്റി പറഞ്ഞിട്ട് പറയുന്ന ഭാഗമാ യോഹന്നാൻ 1:3. ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, യേശു ദൈവമായിരുന്നു എന്ന് നമ്മൾ കണ്ടതിന് ശേഷം പറയുന്ന കാര്യമാണ്. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ. അപ്പോൾ സൃഷ്ടിയിൽ യേശു ക്രിസ്തു ഉണ്ടായിരുന്നു എന്ന് പറയുക. Colossians 1:16-17 അതേ കാര്യം തന്നെയാണ്. മഹാദൈവം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ വായിക്കുക. Titus 2:12-13 വളരെ കൃത്യമായി. ഇനി Hebrews 1:2 വായിച്ച്,
അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി.
അവൻ മുഖാന്തരം, അപ്പൊ ഇതിനകത്തെല്ലാം അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. ഇതിനകത്തെല്ലാം കൃത്യമായിട്ട് പറയുന്നത് ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നതും, ആദിയിൽ യേശു ക്രിസ്തു ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ഒരുപോലെയാണ്. ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി ക്രിസ്തുവിൽ വസിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തു ദൈവമാണ് എന്നുള്ളത് ഈ വാക്യങ്ങളിലൂടെ എല്ലാം അന്നാമ്മ വളരെ കൃത്യമായിട്ട് സമർത്ഥിക്കുകയാണ്. ഉടനെ ഉപദേശി ചോദിക്കുക, യഹോവയാം ദൈവവും പുത്രനായ ദൈവവും ഒന്നു തന്നെയാണെന്നാണോ പറയുന്നത്? ഉടനെ അന്നാമ പറഞ്ഞു, അതെ അങ്ങനെയല്ലേ വേദവാക്യം പറയുന്നത്. പിതാവിനെ കാണിച്ചു കൊടുക്കണമെന്ന് ഫിലിപ്പോസ് പറഞ്ഞപ്പോഴ് കർത്താവ് കൽപ്പിച്ചത്, ഇത്രയും കാലം ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ല ഫിലിപ്പോസ്. നമ്മൾ വായിച്ച വാക്യം യോഹന്നാൻ 14:9, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നാണ് മറുപടി പറഞ്ഞത്. പിതാവായ ദൈവവും പുത്രനായ യേശുക്രിസ്തുവും ഒന്നു തന്നെ. ഞാൻ പിതാവിലും പിതാവ് എന്നിലും സ്തുതി ചെയ്യുന്നുവെന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? യോഹന്നാൻ 14:10 അടുത്ത വാക്യത്തിൽ. ഇത്ര സ്പഷ്ടമായ വേദവാക്യങ്ങൾ ഉള്ളപ്പോൾ പിതാവും ദൈവവും പിതാവാം ദൈവവും പുത്രനായ ദൈവവും ഒന്നു തന്നെ എന്നുള്ള കാര്യത്തിൽ ഇനി ഉപദേശിക്ക് സംശയമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉടനെ ഉപദേശിച്ച് പറയും, ഇനിയും ഇതുപോലുള്ള തെളിവുകൾ ഉണ്ടോ? ഉടനെ അവനമ്മ പറഞ്ഞു, ഉണ്ട്, അനേകം തെളിവുകൾ ഇനിയും ഉണ്ട്. എബ്രായർ 1:8 മുമ്പേ നമ്മൾ വായിച്ചതായ കാര്യമാ, പുത്രനോടോ ദൈവമേ, പുത്രനെ വിളിക്കുന്ന ദൈവമേ എന്നാ വിളിക്കുന്നത്. അപ്പൊ പുത്രനാം ദൈവം, ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ആരാധനാ ശൈലികളും വേദപുസ്തക വാക്യങ്ങളിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന കേട്ടോ. നമ്മൾ ഒന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി. പുത്രനോടോ ദൈവമേ, പുത്രനാം ദൈവം, നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ എന്ന് പുത്രനായ ദൈവത്തെ കുറിച്ച് പിതാവാം ദൈവം പറയുന്നു. എബ്രായർ 1:9 യേശുവിനെ ദൈവമായി ആനന്ദതൈലമുണ്ട്. നമ്മളത് 9-13 നമ്മളെ വായിച്ചതാണ്. യേശുവിനെ ദൈവമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് വളരെ കൃത്യമായിട്ട് കാണുന്നു. ഇവിടെ എല്ലാം യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ സംശയരഹിതമായിട്ട് സമർപ്പിക്കുകയാണ് എന്ന് പറയുകയാണ്. ഉടനെ ഉപദേശി പറഞ്ഞു, ശരി, ഇതുവരെ അന്നാമ പറഞ്ഞത് പിതാവിനെയും പുത്രനെയും കുറിച്ചാണ്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുക. നമുക്കിന്ന് സമയം അതിലേക്ക് കടക്കാനായിട്ടില്ലാത്തതുകൊണ്ട് അവസാന നിമിഷം കൂടി ആയതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. രണ്ട് കാര്യങ്ങളായി പ്രധാനമായിട്ടും കണ്ടത്, ഒന്ന് ട്രിനിറ്റി, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നുള്ളതിന് ധാരാളം വാക്യങ്ങൾ കണ്ടു. രണ്ട്, പുത്രനാം ദൈവം, ദൈവം തന്നെയാണ്, ദൈവത്വമുണ്ട്. ജീസസ് ക്രൈസ്റ്റ് ഇസ് ഗോഡ്, നോട്ട് എ മിയർ ഹ്യൂമൻ ബീങ്, നോട്ട് എ ക്രിയേഷൻ എന്നുള്ളത് വളരെ കൃത്യമായി അനേക ദിവസവും വാക്യങ്ങളും ഇന്ന് നമ്മൾ കണ്ടു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ദൈവമെല്ലാവരെ അനുഗ്രഹിക്കട്ടെ.
അച്ഛന്റെ ഈ പ്രസംഗം വളരെ ഭംഗിയായിരുന്നു. ഈ പ്രസംഗമല്ല, ഈ ക്ലാസ് ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു. അച്ഛന് പ്രത്യേകമായ നന്ദി പ്രകടിപ്പിക്കുന്നു. ദൈവം അച്ഛനെ വളരെയധികം ഉപയോഗിക്കട്ടെ. അതുപോലെ ഇത് ഈ ക്ലാസ് തീർന്നില്ലല്ലോ, ഇനിയും ബാക്കി കുറച്ചുണ്ട്. ഇത് ലാസ്റ്റ് ചാപ്റ്റർ ആണെങ്കിലും അടുത്ത ക്ലാസ് തിരുമേനി എടുക്കുന്നതായിരിക്കും അടുത്ത വെള്ളിയാഴ്ച. അതായത് തിരുമേനി യോഹന്നാസ്നാമന്റെ ലേഖനം എഴുത്ത് രണ്ടാമത്തെയും മൂന്നാമത്തെയും എഴുത്തുകളായിരിക്കും പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞുള്ള ആഴ്ചയിൽ അച്ഛന് ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഞങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. അച്ഛന് എത്രയും വേഗം അതിനുള്ള പരിശ്രമം തുടങ്ങിയാൽ നല്ലതായിരുന്നു. അത് എന്താവശ്യാതെ കിട്ടിയാൽ എല്ലാവർക്കും പഠിക്കാൻ പറ്റും. അതുകൂടെ അച്ഛനെ ഓർപ്പിക്കുന്നു. വേറൊന്നും പറയാനില്ല അച്ഛൻ.
ശരി, ഓക്കെ. ഞാൻ കഴിവതും നേരത്തെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് തരാനായിട്ട്, ഏത് രീതിയിൽ വേണം അതിന്റെ ക്രമീകരണങ്ങൾ എന്നുള്ളതൊന്ന് എന്നെ അറിയിക്കുവാണെങ്കിൽ. എങ്ങനെയാ ഇപ്രാവശ്യം? വളരെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച പോലെ വളരെ സിമ്പിളായിട്ടാണോ, അതോ പിന്നെ വൺ സെന്റൻസ് ടു സെന്റൻസ് ഒക്കെ ഉണ്ടോ, അതോ ഒബ്ജക്റ്റീവ് ടൈപ്പാണോ, അതോ എല്ലാം തന്നിട്ട് അതിൽ ഞാൻ എന്നൊരു ഭാഗം മാത്രം പൂരിപ്പിക്കാനായിട്ടാണോ, അങ്ങനെയൊക്കെയുള്ള ഏത് രീതി വേണം എന്നുള്ളത് എല്ലാത്തെ ആഗ്രഹം അനുസരിച്ചൊന്ന് പറയുവാണെങ്കിൽ അതനുസരിച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കും, ഒത്തിരി വാക്യങ്ങളെല്ലാം കാണാതെ പഠിക്കുക എന്നുള്ളതല്ല ഇത്. നമ്മൾ പഠിക്കുക കാര്യങ്ങൾ, നമ്മുടെ സംശയങ്ങൾ മാറുക. പരീക്ഷ സെക്കൻഡറി ആണ്, എന്നെ സംബന്ധിച്ച് പരീക്ഷ സെക്കൻഡറി ആണ്. ആദ്യത്തെ നമുക്ക് നമ്മുടെ വിശ്വാസം ഉറക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതനുസരിച്ച് വേണം ഇതിനെ സമീപിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണെങ്കിലും എന്നാലും ചില കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അല്പം ഒന്ന് പരിശ്രമിക്കുന്നു. ഈ നോർത്ത് അമേരിക്ക വന്നേക്കുന്ന എല്ലാ ആൾക്കാരും നല്ല രീതി, നിങ്ങൾ ഈ പിന്നെ ഈ നമ്മുടെ പരീക്ഷാ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അയ്യോ ഞങ്ങൾക്ക് ഇത്രയും പാടാ, ഞങ്ങൾക്ക് എന്തൊരു പ്രയാസോ, നിങ്ങളെല്ലാവരും RN എൻക്ലക്സും ILBSും ഒക്കെ എഴുതിയ ആൾക്കാരായിരിക്കുന്നേ ഇത് കേൾക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും അല്ലേ. പ്രായമായവരൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, എങ്കിലും എല്ലാ രീതിയിലും നല്ല പയറ്റി തെളിഞ്ഞ ആൾക്കാരൊക്കെയാ. പിന്നെ നമ്മുടെ പരീക്ഷയൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് അത്രയൊന്നും ഒന്നും ഇല്ല അച്ഛാ, വേദപുസ്തകമൊക്കെ പഠിക്കാനായിട്ട് ഞങ്ങൾക്ക് ഇച്ചിരി പാടാം. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് അത് സിമ്പിളായിട്ട് തന്നെ, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് കരുതി ആരും പരീക്ഷ എഴുതാതെ ഒന്നും ഇരിക്കരുത്. ഈ ഒരു പൊതു ട്രെൻഡ് ഈ ചിലപ്പോൾ ഈ ഇങ്ങനെ അങ്ങ് ഉണ്ടായി പോകും. ഇത് പരീക്ഷ പൊതുവെയുള്ളവര് ഇപ്പൊ ഫേസ്ബുക്കും വാട്സപ്പൊക്കെ നോക്കുന്നവരായതുകൊണ്ട് അതിന്റെ താഴെയുള്ള ഈ കമന്റ്സ് വരും. ആദ്യത്തെ കമന്റ് എന്താണോ അതിനെ ചോടി പിടിച്ചായിരിക്കും ഒരു 10 കമന്റ് താഴോട്ട് വരും. എന്ന് പറഞ്ഞതുപോലെ ഈ ചില കേന്ദ്രങ്ങളിൽ നിന്ന് അത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതിങ്ങനെയാണ്, അങ്ങനെയാണെന്നൊരു ഒരു ഒരു പ്രൊപ്പഗാൻഡ പോലെ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് നിയന്ത്രിക്കാൻ മേലാതായിട്ടും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നമ്മൾ ദൈവകാര്യങ്ങളാണ് പഠിക്കുന്നത്. അതിന്റെ രീതികൾ എന്തു തന്നെ ആയിരുന്നാലും നമുക്കത് ഡൈജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലും നമുക്ക് പരീക്ഷ എഴുതാവുന്ന രീതിയിലും വേണം അത് കൈകാര്യം ചെയ്യാനെന്നുള്ളൊരു നല്ല അവബോധത്തിൽ. അല്ലാതെ എപ്പോഴും പരീക്ഷ വലിയ പാടാണ്, പരീക്ഷ പ്രയാസമാണ്, ഞങ്ങൾക്ക് യാതൊരു രീതിയിലും ഇത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെക്കരുത്. കാരണം അങ്ങനെ ബഹളം വെക്കേണ്ടിയ ആൾക്കാരല്ല നിങ്ങൾ, നിങ്ങൾക്ക് കഴിവുള്ള ആൾക്കാരാണ്. ഇത് നാട്ടിൽ ഇതിനേക്കാളൊക്കെ എല്ലാം ഉഗ്രനായിട്ടാണെന്ന് അറിയാം പരീക്ഷ എഴുതുന്നത്. നമുക്ക് യാതൊരു പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ലെന്ന് പറയുന്ന ആൾക്കാർ പോലും എത്രയോ ഭംഗിയായിട്ട് എക്സാം എഴുതുന്നതെന്ന് അറിയാമോ. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ വേണം അത് അപ്രോച്ച് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ധാരാളം പഠിക്കാനൊക്കെ ഉണ്ട് അതിന്റെ കൂട്ടത്തിലേക്കും കൂടി. പരീക്ഷ എന്നുള്ളത് എന്നെ സംബന്ധിച്ച്, വീണ്ടും ഞാൻ പറയുന്നത്, എന്നെ സംബന്ധിച്ച് സെക്കൻഡറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളെ വിശ്വാസത്തിൽ ഉറക്കുക എന്നുള്ളതാണ് ആവശ്യം. നമുക്ക് ആ രീതിയിൽ അത് മനസ്സിലാക്കി പരീക്ഷാ കാര്യങ്ങളിലോട്ട് പ്രവേശിക്കാവുന്നതേ ഉള്ളൂ. ദൈവം നല്ല അനുഗ്രഹങ്ങൾ നൽകട്ടെ. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ ഞങ്ങളെ നീ കാത്തുകൊള്ളണം. രക്ഷിതാവായ പുത്രാജയമുള്ള സ്ത്രീബായാൽ ഞങ്ങൾ മറച്ചുകൊള്ളണം. ശുദ്ധമുള്ള റോഹാ, ശുദ്ധമുള്ള നിന്റെ കുടിയിരുത്തിന് ഞങ്ങളായി ഞങ്ങളെ ക്ഷമിച്ചുകൊള്ളണം. ദൈവമായ കർത്താവേ, നേരോക്കിയും കാലത്ത് എല്ലാ സമയത്തും തന്നെ നിന്റെ ദൈവത്തിന്റെ ഇറങ്ങി ഞങ്ങളെ മറച്ചുകൊള്ളണം. പാർക്കുമോർ പിതൃത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, അവിടുത്തെ സംസർഗവാസം കൂട്ടായ്മ ഞങ്ങളെല്ലാവരോടും ദൈവമേ, ഞങ്ങൾ കേട്ടതായ തിരുവചനത്തോടും ദൈവമേ, MMVS എല്ലാ പ്രവർത്തനങ്ങളോടും പ്രവർത്തകരോടും ഞങ്ങളെല്ലാവരുടെയും ദിവസം പ്രതിയുള്ള നല്ല ആഗ്രഹങ്ങളോടും പ്രവർത്തനങ്ങളോടും എന്നേക്കും വർദ്ധിച്ചിരിക്കുമാറാകണമേ.